السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين، أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. الله سبحانه وتعالى لما يسكتل أولم أقرب عبادتي يا مليكا ഈ ഒരു ലക്ഷ്യം ജീവിതത്തിൽ ഒരിക്കലും നാം മറക്കാറോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അശ്രദ്ധരാവാനോ പാടില്ല. കാരണം അത് പൂർത്തീകരിക്കാതെ ഏതൊരു ലക്ഷ്യത്തിനാണോ നാം യോഗ്യതനായിട്ടുള്ളത് ആ ലക്ഷ്യം പൂർത്തീകരിക്കാതെ ഒരിക്കലും തന്നെ നമുക്ക് ജീവിതത്തിൽ വിജയം നേടാനും സാധിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമായിട്ട് ഈ സൃഷ്ടികർമ്മം അഥവാ മനുഷ്യരും ആകാശവും ഭൂമിയും നാം കാണുന്ന എന്തെല്ലാം സൃഷ്ടികളുണ്ടോ ആ സൃഷ്ടികളുടെ എല്ലാം സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള കാരണം ആ കാരണമായിട്ട് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള കാരണമായിട്ട് രണ്ട് കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിച്ചിട്ടുള്ളത്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ദാരിയാത്തിലെ 56-ാമത്തെ ആയത്തിലൂടെ അറിയിച്ച വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നവർഗത്തെയും മനുഷ്യവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ട് തന്നെയില്ല എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ. ഇത് ഒന്നാമത്തെ ലക്ഷ്യമാണ്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന്. രണ്ടാമത്തെ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള കാരണമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചത് സൂറത്തു ത്വലാഖിലെ അവസാനത്തെ ആയത്ത് 12-ാമത്തെ ആയത്ത് അല്ലാഹു അല്ലദീ ഖലഖ സബഉ സമാവാതി വമിനൽ അർളി മിസ്ലഹുന്ന يتنزل الأمر بينهن لتعلموا أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. الله الذي خلق سبع سماوات ومن الأرض مثلهن. الله سبحانه وتعالى إيه أكاسه غريب أدوالة إيه لبومي أيوب سستجنع يتنزل الأمر بينهن. എന്നിട്ട് അതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കൽപ്പനകൾ ഇറക്കുന്നു, അവന്റെ തീരുമാനങ്ങൾ ഇറക്കുന്നു. അവന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. എന്തിനാണ് അല്ലാഹു തആല ഈ സൃഷ്ടിക്കും ഈ നിയന്ത്രണവും എല്ലാം ഒരുക്കിയിട്ടുള്ളത്? ലിതഅലമു, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അറിയണം. അന്നല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ശൈഇൻ ഇൽമ. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാത്തിനും കഴിവുള്ളവനാണ്, എല്ലാ കാര്യത്തിലും അല്ലാഹു കഴിവുള്ളവനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഇൽമ് എല്ലാ കാര്യത്തെയും ഉൾക്കൊള്ളുന്നതാണ് എന്നും നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ: ഒന്ന്, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക; രണ്ട്, അല്ലാഹു സുബ്ഹാനഹു വതആലയെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുക. അല്ലാഹുവിന്റെ കഴിവും അറിവും ഉൾക്കൊള്ളുന്ന അല്ലാഹുവിന്റെ മറ്റെന്തെല്ലാം വിശേഷണങ്ങളുണ്ടോ ആ കാര്യങ്ങളെ മനസ്സിലാക്കുക. ഇതാണ് തൗഹീദ് എന്ന് പറഞ്ഞത്. തൗഹീദിന്റെ രണ്ട് ഭാഗങ്ങളാണ്. ഒന്നാമത് നാം പറഞ്ഞത് തൗഹീദുൽ അമലി എന്ന് പറയും, ഇബാദത്ത്. മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ചെയ്യേണ്ട ഇബാദത്തുകൾ, കർമ്മങ്ങൾ ഉൾക്കൊള്ളുന്നതിന് തൗഹീദുൽ അമലി എന്ന് പറയും. രണ്ടാമത്തേത് തൗഹീദുൽ ഇൽമി എന്ന് പറയും. വേറെ രീതിയിൽ പറയും, ഇബാദത്തുൽ മഅ്റിഫ, മഅ്റിഫത്തുൽ ഇറാദത്തി വത്വലബ്, അങ്ങനെയൊക്കെ പറയും.
അതായത് ആയിട്ട് അള്ളാഹുവിനെ കുറിച്ച് ഒരു അടിമ അറിഞ്ഞിരിക്കേണ്ട അറിയേണ്ട കാര്യങ്ങളെയാണ് അത് ഉൾക്കൊള്ളുന്നത്. ഇത് നമ്മുടെ ജീവിത ലക്ഷ്യമാണ്, അള്ളാഹുവിനെ അറിയലും അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യലും. ഇനി സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം നേടണമെങ്കിൽ അഥവാ ഈ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് എന്താണോ ജീവിത ലക്ഷ്യം, ആ ലക്ഷ്യവും അതിലേക്ക് നയിക്കുന്ന മറ്റു കാര്യങ്ങളെയും നാം യഥാർത്ഥ രൂപത്തിൽ ജീവിതത്തിൽ പകർത്തണമെങ്കിൽ, അത് നമുക്ക് വിജയം നേടണമെങ്കിൽ, അതിന്റെ അടിസ്ഥാനം രണ്ട് കാര്യങ്ങളാണ്. ഒരു മനുഷ്യന് തോൽവി സംഭവിക്കുന്ന നഷ്ടക്കാരനാകുന്നതിന്റെ അടിസ്ഥാനങ്ങളും രണ്ട് കാര്യങ്ങളാണ്. ഓരോന്നിനും രണ്ട് കാര്യങ്ങളുണ്ട്. ഈ രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു മനുഷ്യന്റെ വിജയവും ഇരിക്കുന്നത്. അതുപോലെ തോൽവിയുടെ നഷ്ടത്തിന്റെ രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ മനുഷ്യന്റെ നഷ്ടവും ഇരിക്കുന്നത്. വിജയത്തിന്റെ രണ്ട് അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അൽ ഇൽമു വൽ ഇറാദത്തു. ഒന്ന് അൽ ഇൽമു, രണ്ട് അൽ ഇറാദത്തു. നഷ്ടത്തിന്റെ രണ്ട് അടിസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ അൽ ഗഫ്ലത്തു വൽ ഖസ്ലു. ഒന്ന് അൽ ഗഫ്ലത്ത്, അശ്രദ്ധ. രണ്ട് അൽ ഖസ്ല്, മടി. ഇൽമ് എന്ന് പറഞ്ഞാൽ അറിവ്, ഇറാദത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം. അപ്പോൾ വിജയത്തിന്റെ രണ്ട് അടിസ്ഥാനങ്ങൾ നാം പറഞ്ഞു, അൽ ഇൽമു വൽ ഇറാദ. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യന്റെ നഷ്ടത്തിന്റെ രണ്ട് കാര്യങ്ങൾ ഒഴിവാകും. വിജയത്തിന്റെ രണ്ട് കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അവിടെ പിന്നെ ഉണ്ടാകുക അവന് നഷ്ടം സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങളായിരിക്കും. ഒന്നാമത്തേത് ഇൽമു. ഇൽമു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു ബോധം ഉണ്ടാവണം, അവന് അറിവുണ്ടാവണം, എന്തിനാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത്, എന്റെ ജീവിത ലക്ഷ്യം എന്താണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്റെ മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഈ കാര്യത്തെ കുറിച്ച് അറിവുണ്ടാവുക എന്നതാണ്. ഈ കാര്യത്തെ കുറിച്ച് അറിവുണ്ടാവുക, അവൻ അവന്റെ ജീവിത ലക്ഷ്യം മനസ്സിലാക്കി ആ ബോധം ഉൾക്കൊണ്ട് ജീവിക്കുക, അതാണ് ഇൽമു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ തകർക്കുന്ന കാര്യം എന്താണ്, ഗഫ്ലത്ത്, അശ്രദ്ധയാണ്. അവൻ അവന്റെ ജീവിത ലക്ഷ്യത്തെ കുറിച്ച് ബോധമില്ലാതെ, എന്തിനാണ് ജീവിക്കുന്നത് എന്നറിയാതെ, അതിനെ കുറിച്ച് ഒന്നും ആലോചിക്കാതെ അവൻ എന്തോ ഒരു ഹാലും ജീവിച്ചു പോകുന്നത്, അതാണ് ഗഫ്ലത്ത്, അശ്രദ്ധ എന്ന് പറയുന്നത്. ഇത് മാത്രം മതിയോ? ഇൽമു മാത്രം മതി ഒരിക്കലും ജീവിക്കാൻ പോലെ, ഇറാദത്തും ഉണ്ടായിരിക്കണം. ഇൽമു ലഭിച്ചു കഴിഞ്ഞാൽ ആ ഇൽമു അനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യാനുള്ള ഉദ്ദേശം, അതാണ് ഇറാദത്ത് കൊണ്ട് അർത്ഥമെത്തുന്നത്. കർമ്മങ്ങൾ ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടായിരിക്കണം. ഗഫ്ലത്ത് നിന്ന് മാറി അവന് ബോധ്യം വന്നു, എന്റെ ജീവിത ലക്ഷ്യം ഇതാണെന്ന ബോധ്യം വന്നു. ആ ബോധ്യം വന്ന ഒരുത്തം പിന്നെ ചെയ്യേണ്ടത് എന്താണ്? അതനുസരിച്ച് ഇറാദത്ത്, കർമ്മങ്ങൾ ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടാകണം. ഈ ഇറാദത്തിനെ നശിപ്പിക്കുന്ന കാര്യമാണ് തോൽവിയുടെ രണ്ടാമത്തെ കാര്യമായിട്ടുള്ള അൽ ഖസ്ല്, മടി. ഒരുത്തര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുതി ലഭിച്ചു, പക്ഷേ അവൻ അമല് ചെയ്യാൻ അവന് ഖസ്ലാണ്, അവന് മടിയാണ് എങ്കിൽ അവൻ എന്തുണ്ടാവൂല, വിജയിക്കാൻ സാധിക്കില്ല. അവൻ തോൽവിയിലാവും, ആ ക്വസ്റ്റിന് തീർച്ചയായിട്ടും അവനെ സ്വപ്നത്തിൽ എത്തിക്കും, അവൻ അശ്രദ്ധയിലാവും, അവൻ നഷ്ടക്കാരനാവുകയും ചെയ്യും. അപ്പോൾ ഇൽമു എന്നുള്ളത് സഹോദരങ്ങളെ നമ്മുടെ ജീവിത വിജയത്തിന്റെ അടിസ്ഥാനമാണ്. നമുക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് ഇൽമുണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമു നേടുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെ മേലെയും നിർബന്ധമാണ് എന്ന് പഠിപ്പിച്ചത്. ഇനി ആ തേടേണ്ട ഇൽമ എങ്ങനെയാണ്? രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഫർളു അയ്നായിട്ടുള്ള ഇൽമുകൾ, അതായത് എല്ലാ മുസ്ലിം അറിഞ്ഞിരിക്കും. ആ ഇൽമ അറിഞ്ഞിട്ടില്ല എങ്കിൽ ഒരു മുസ്ലിം കുറ്റക്കാരനാകും. എന്താണ് അള്ളാഹുവിലുള്ള വിശ്വാസം, ഈമാൻ കാര്യങ്ങളുടെ വിശ്വാസം എന്താണ്, അതുപോലെ ഇസ്ലാം കാര്യങ്ങൾ എന്താണ്, അതെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, നിസ്കരിക്കാൻ അറിയണം, നോമ്പ് നോക്കാൻ അറിയണം, ദക്കാത്ത് കൊടുക്കണമെങ്കിൽ അതറിയണം, ഹജ്ജ് ചെയ്യാൻ നോക്കുമ്പോൾ അതറിയണം, അങ്ങനെ കാര്യങ്ങൾ അത് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അവൻ അറിഞ്ഞിരിക്കണം. അത് പറഞ്ഞ ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കണം. ഇനി അതിന് പുറമെ പുറമെ ഗിഫായ ഒരു സമൂഹത്തിൽ ഒന്നോ രണ്ടോ ആളുകൾ ഒരാൾ അറിഞ്ഞാൽ തന്നെ ബാക്കിയുള്ള കുറ്റത്തിന് ഒഴിവാകുന്ന അഴിമുകൾ, ഫറായിദിന്റെ നിയമങ്ങൾ പോലെ, അനന്തരാവകാശ നിയമങ്ങൾ, അല്ലെങ്കിൽ മറ്റ് പിന്നെ മുഅമലാത്തുകളുടെ നിയമങ്ങൾ, പൊതുവായിട്ടുള്ള കുറെ നിയമങ്ങൾ, അത് സമൂഹത്തിൽ ഒരാൾ അറിഞ്ഞാൽ മതി, അയാളുടെ അടുത്ത് ആവശ്യമുള്ളവർ ചെന്ന് അന്വേഷിച്ചുകൊണ്ട് പഠിക്കുന്നത്. ഈ രണ്ട് രീതിയിലുണ്ടാവും. അപ്പോൾ ഒരർത്ഥത്തിൽ എല്ലാ മുസ്ലിമും എന്താണ്, തേടുന്നവരാണ്, നിർബന്ധമായിട്ടുള്ള ഇൽമു. ഇനി അതല്ല നഫ്ലായിട്ടുള്ള ഇൽമുകൾ തേടുന്ന തുല്യാവുകൾ, പ്രത്യേകിച്ച് ആ ഇൽമു ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കുന്ന ആളുകളും ഉണ്ടാകും. അപ്പോൾ ഇൽമ നേടുക എന്നുള്ളത് നമ്മുടെ മേൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഇൽമുകൾ, അപ്പോൾ നാം ഓരോരുത്തരും ഒരു കാര്യത്തിൽ ഇൽമുമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഉസൂൽ മൻഹജ് സലഫിൽ, മൻഹജ് സലഫിന്റെ ഉസൂലിൽപ്പെട്ടൊരു കാര്യമാണ് അവൻ ഇൽമു തേടുന്നവനായിരിക്കണം, അറിവിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുന്നവനായിരിക്കണം. അറിവിന്റെ സദസ്സുകളിൽ പങ്കെടുക്കാതെ അതിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിൽ നാം പറഞ്ഞതുപോലെ നമുക്ക് സംഭവിക്കുന്ന അടുത്ത കാര്യം നമുക്ക് ഗഫ്ലത്ത് സംഭവിക്കുക എന്നതാണ്, അശ്രദ്ധയിൽ പോയി വിഴുക എന്നതാണ്, അത് നമ്മെ വലിയ നഷ്ടക്കാരനാക്കി മാറ്റുകയും ചെയ്യും. ഇനി സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികൾ ഇൽമ് നേടുന്നവർ, അവർ ഇൽമിനോടൊപ്പം അവർ നേടിയിരുന്ന മറ്റൊരു കാര്യമാണ് അദബ് എന്ന്. പലപ്പോഴും സലഫുകൾ, വലിയ വലിയ ഉലമാക്കൾ അവരുടെ ഇൽമിന്റെ പദവി, അതിനുള്ള കാരണമെല്ലാം അവർ പറയാറുള്ളത് അദബിലേക്കാണ്. ദീനിന്റെ ഒരു അച്ചടക്കം, ദീനിന്റെ മര്യാദകൾ, അത് അവർ പഠിച്ചിരുന്നു എന്നത് പല സലഫുകളും പറയാറുണ്ട്. ഞാൻ 30 വർഷം അദബ് നേടി, 20 വർഷം ഇൽമ് നേടി എന്നത് അവർ അദബിനെ, ദീനിന്റെ ഒരു അച്ചടക്കത്തെ ഇൽമ് തേടുമ്പോൾ അവർ ഉൾക്കൊണ്ടിട്ടുണ്ട്. പൊതുവായിട്ട് മുസ്ലിമുകൾക്കും വേണം, പ്രത്യേകമായിട്ട് തുല്ലാമുൽഇൽമുകൾക്കും ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് പ്രത്യേകമായ അദബുകൾ. അവർ അവരുടെ മക്കളെ അദബ് പഠിപ്പിക്കുന്നിടത്തും അവരുടെ സ്വന്തം ജീവിതത്തിൽ അദബ് പാലിക്കുന്നിടത്തും വലിയ ശ്രദ്ധ കാണിച്ചിരുന്നു. എനിക്ക് അൽ-മലിക് മൻസൂറിന്റെ കാലത്ത് ജയിലിൽ അടച്ചിട്ടുള്ള, ചില ശിഷ്യന്മാരായിട്ട് അടച്ചിട്ടുള്ള ബനു ഉമയ്യയിൽപ്പെട്ട ചില ആളുകളോട് ചെന്ന് ചോദിച്ചു, മാ അശദ്ദു മാ മറ ബികും ഫീ ഹാദൽ ഹബ്സ്, ഇങ്ങനെ ഈ തടവിൽ നിൽക്കുമ്പോ, തടവിൽ കിടക്കുമ്പോ ഏത് കാര്യത്തിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ബേജാറുള്ളത്, ഏറ്റവും കൂടുതൽ ചിന്ത ഉള്ളത് എന്തിനെ കുറിച്ചിട്ടാണ്? അപ്പൊ അവർ മറുപടി പറഞ്ഞു, പമ്പാലു മാ ഫഖദ്നാ മിൻ തർബിയത്തി ഔലാദിനാ, ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന തർബിയത്ത് അത് നഷ്ടപ്പെട്ടു പോവുകയാണല്ലോ, മക്കളെ ഞങ്ങൾ എഴുത്തില്ലല്ലോ എന്നുള്ള നിലയ്ക്ക് അവർ വേദനിച്ചിരുന്നു. പദമുണ്ടാവുക എന്നുള്ളത് സഹോദരങ്ങളെ, കുറഞ്ഞ ഇൽമാണെങ്കിലും അതിനെ ഏറ്റവും നല്ല രീതിയിൽ അലങ്കരിക്കുന്ന, അതിനെ ഏറ്റവും നല്ല രീതിയിൽ മഹത്വപ്പെടുത്തുന്ന കാര്യമാണ് അതമുണ്ടാവുക എന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മനസ്സിലായി, ഒരു ഇസ്ലാമിക മര്യാദ, അച്ചടക്കം നമുക്കുണ്ടാവണം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, അദബു സലാസത്തു അൻവാഇ, അദബ് എന്നത് മൂന്നിനങ്ങളാണ്, മൂന്നിനങ്ങളുണ്ട്. ഒന്നാമത്തേത് അദബുൻ മഅ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആലയോടുണ്ടാകേണ്ട അദബ്, അല്ലാഹുവിനോടുണ്ടാകുന്ന അദബ്. അതിലുൾക്കൊണ്ടതാണ് തൗഹീദ്, അല്ലാഹുവിനെ സൂചിച്ചിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. രണ്ടാമത്തേത് വഅദബുൻ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറഈഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനി നിയമങ്ങളോടുമുള്ള അദബ്, റസൂലുള്ളാഹി സുന്നത്ത് പിൻപറ്റിക്കൊണ്ട് ആ ദീനി നിയമങ്ങൾക്ക് കീഴടക്കിക്കൊണ്ടുള്ള അദബ്. വഅദബുൽ മഅ ഖൽഖിഹി, സൃഷ്ടികളോടൊപ്പമുള്ള അദബ്, സൃഷ്ടികളോടുള്ള അദബ്, നമ്മുടെ ചുറ്റുമുള്ള മാതാപിതാക്കളോടും മക്കളോടും അയൽവാസികളോടും കുടുംബക്കാരോടുമുള്ള എല്ലാമുള്ള അദബ്, ഒരു മര്യാദ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമികമായിട്ടുള്ള ഈ അച്ചടക്കങ്ങൾ അത് തെളിഞ്ഞു കാണണം. അത് വിശ്വാസത്തിലുണ്ട്, കർമ്മത്തിലുണ്ട്, നമ്മുടെ സ്വഭാവത്തിലുമുണ്ട്. ഈ മൂന്ന് മേഖലയിലും നമുക്ക് അജവുണ്ടായിരിക്കണം. ഇബ്നു മുബാറക് റഹ്മഹുള്ള പറഞ്ഞത് കാണാം, മൻ തഹാവന ബിൽ അദബി ഉഖ ബിഹമാരി സുനൻ, ആരെങ്കിലും അദബിൽ, ഇസ്ലാമിന്റെ മര്യാദകൾ അനുസരിക്കുന്നതിൽ, അത് ജീവിതത്തിൽ പകർത്തുന്നതിൽ അവനൊരു അലസത കാണിച്ചാൽ, അലംഭാവം കാണിച്ചാൽ, അവന് സുന്നത്തുകൾ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവും. സുന്നത്തുകൾ നഷ്ടപ്പെടുന്ന, അത് ചെയ്യാൻ സാധിക്കാത്ത ഒരു അപകടം അവനുണ്ടാവും. സുന്നത്തിനോട് ആരെങ്കിലും അലംഭാവം കാണിച്ചാൽ, അതിനോടൊരു നിർമ്മകത കാണിച്ചാൽ, ഫറളിൽ നഷ്ടം സംഭവിക്കുന്ന ഒരവസ്ഥ അവന് സംഭവിക്കും. ഒരു തരം നഷ്ടം സംഭവിച്ചാലോ, അല്ലാഹു സുബ്ഹാനഹു അറിയുന്നതിൽ, അല്ലാഹുവിനെ മനസ്സിലാക്കുന്നതിൽ, മഅരിഫത്ത് ഉണ്ടാകുന്നതിൽ അവന് എന്ത് സംഭവിക്കും? നഷ്ടം സംഭവിക്കുന്ന അവസ്ഥയുണ്ടാകും. അപ്പൊ അത് മാത്രത്തോളം പ്രാധാന്യമാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷയത്തിലും നമുക്ക് ഈ അദബ് ഉണ്ടാകണം. വിജ്ഞാനികൾ നാം പറഞ്ഞല്ലോ അവരുടെ എഴുതിനെ അവർ അലങ്കരിച്ചത് അവരുടെ അദബ് കൊണ്ടായിരുന്നു. അദബ് എന്ന് പറയുമ്പോൾ ഇസ്ലാമിക അച്ചടക്കം എന്നുള്ള ഒരു അർത്ഥത്തിൽ മനസ്സിലാക്കുക. നമ്മൾ സാധാരണ പറയുന്ന ഒരു മര്യാദ എന്നുള്ള അർത്ഥത്തിലല്ല, ഇസ്ലാമികമായിട്ട് മൊത്തത്തിലുള്ള അച്ചടക്കം. അതാണ് ഞാൻ പറഞ്ഞത്, അത് വിശ്വാസത്തിലും കർമ്മത്തിലും സ്വഭാവത്തിലും ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ്. ഇമാം റുബൈബ് ഇബ്നു അഹ്മദ് അൽ ബഗ്ദാദി തന്റെ മകനോട് പറയുകയുണ്ടായി, ഒരിക്കൽ ഉപദേശിക്കുകയാണ്, യാ ബുനയ്യ ഇജ്അൽ അമലക മിൻഹൻ വഅദബക ദഖീഖൻ, നീ നിന്റെ ഇൽമിനെ ഉപ്പാക്കുക, നിന്റെ അദബിനെ മാവ് കുഴക്കുന്ന പൊടിയാക്കുക. അതായത് മാവ് നമ്മൾ കുഴക്കുമ്പോ മാവിന്റെ പൊടി എത്ര എടുക്കും, അതിലേക്ക് ഉപ്പ് എത്ര എടുക്കും. അപ്പോ ഇൽമ് എന്നുള്ളത് ഉപ്പ് പോലെയാണെങ്കിൽ ബാക്കിയുള്ള മാവിന്റെ പൊടി പോലെ ആയിരിക്കണമെന്ന് നിനക്ക് അദബുണ്ടാകേണ്ടത്. അഥവാ ഇൽമ് കുറവാണെങ്കിലും അതിനെ അലങ്കരിക്കുന്ന, അതിനെ ഏറ്റവും ഉപകാരപ്രദമാക്കി മാറ്റുന്നത് അത് അവന്റെ അദബാണ് എന്ന് മുൻഗാമികൾ പറയാറുണ്ടായിരുന്നു. മുൻഗാമികൾ ഇൽമ് നേടാൻ ആളുകളിൽ നിന്ന് ഇൽമ് നേടുമ്പോൾ ആ ഉലമാക്കളിൽ നിന്ന് അദബ് പഠിക്കുക എന്നുള്ളത് അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മജ്‌ലിസിൽ 5000 ആളുകൾ ഇരിക്കും, 5000 ആളുകൾ ഇരിക്കുന്നുണ്ടാകും. പക്ഷെ അതിൽ ചിലപ്പോൾ കുറച്ച് പേര്, 500 മാത്രമാണ് ഹദീസുകൾ എഴുതുന്നുണ്ടാവുള്ളൂ. ബാക്കിയുള്ള ആളുകൾ എന്തായിരിക്കും? ഇമാം അഹ്മദിന്റെ അദബും സ്വഭാവവും കാര്യങ്ങളെല്ലാം പഠിക്കുകയായിരിക്കും. പല സലഫുകളും അഹ്മദിന് അഹ്മദിന്റെ വിദ്യാർത്ഥികളിൽപ്പെട്ട ആളുകൾ അവർ പറയാറുണ്ട്, മാ കതബ്തു മിൻഹു ഹദീസൻ വാഹിദ, ഞാനൊരു ഒറ്റ ഹദീസ് പോലും ഇമാം അഹ്മദിന്റെ അടുത്ത് നിന്ന് എഴുതിയെടുത്തിട്ടില്ല. ഞാൻ ചെയ്തിരുന്നത് ഇമാം അഹ്മദിന്റെ ആ രീതിയും ആ സ്വഭാവവും ആ അദബും നോക്കുകയായിരുന്നു. 20 ഇമാം അഹ്മദിന്റെ അടുത്തിരുന്നിട്ടുള്ള വിദ്യാർത്ഥികൾ പറഞ്ഞ വാക്കുകളാണത്. അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട, വളരെയധികം മനസ്സിലാക്കേണ്ട, ഉൾക്കൊള്ളേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ അദബുണ്ടാവുക എന്നുള്ളത്. ഉലമാക്കൽ ഹസൻ ബസ്രി റഹിമഹുള്ള അദ്ദേഹം ഏറ്റവും ഉപകാരപ്രദമായ അദബ് എന്താണ്, ഏറ്റവും ഉപകാരപ്രദമായ മര്യാദ എന്താണ് എന്നുള്ളതിൽ അദ്ദേഹം പറഞ്ഞു, അത്തഫഖുഹു ഫിദ്ദീൻ, ദീനിൽ ഫിഖ്ഹുണ്ടാവുക, ദീനിൽ അറിവുണ്ടാവുക, മനസ്സിലാക്കലുണ്ടാവുക, വസ്സുഹുദു ഫിദ്ദുനിയ, ദുനിയാവിനോട് വിരക്തി ഉണ്ടാവുക, വൽമഅരിഫതു ബിമാലില്ലാഹി അലൈഹി, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് നിന്റെ മേലെയുള്ള അധികാരം എന്താണോ, നിന്നിൽ നിന്നുള്ള അവകാശങ്ങൾ എന്താണോ അതിനെക്കുറിച്ച് മഅരിഫത്തുണ്ടാവുക. ഏറ്റവും ഉപകാരപ്രദമായ അദബ് ഈ 3 കാര്യങ്ങളാണെന്ന് ഹസൻ ബസ്രി റഹിമഹുള്ള പറയുന്നുണ്ട്. ഇതുപോലെ അദബുമായി ബന്ധപ്പെട്ട ഒരുപാട് അസറുകൾ മുൻഗാമികളിൽ നിന്ന് സലഫുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. നാം പറഞ്ഞല്ലോ പൊതുവായി മുസ്ലിമുകൾക്കും പ്രത്യേകിച്ച് തുല്ലാബുൽ ഇൽമുകൾക്കും ഉണ്ടായിരിക്കേണ്ട അദബുകൾ, അത് പ്രത്യേകം പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും വേണം. ഇനി സഹോദരങ്ങളെ, പണ്ഡിതന്മാർ ഉലമാക്കൾ പണ്ട് കാലം മുതലേ അവരുടെ വിദ്യാർത്ഥികൾക്ക് ഈ അദബിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു ത്വാലിബുൽ ഇൽമ് ആകുമ്പോൾ, ഒരു നല്ല മുസ്ലിം ആകുമ്പോൾ, ഒരു നല്ല മുഅ്മിനാകുമ്പോൾ അവന്റെ ജീവിതത്തിൽ അവൻ ഉണ്ടായിരിക്കേണ്ട ചില പൊതുവായ മര്യാദകൾ അത് എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട്. അതിനുവേണ്ടി കിതാബുകൾ എഴുതാറുണ്ട്. അതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പല രീതിയിൽ അവർ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നവുമകൾ കവിതകൾ രചിക്കാറുണ്ട്. അങ്ങനെ രചിക്കപ്പെട്ടിട്ടുള്ള വളരെ ശ്രേഷ്ഠമായ, വളരെ മഹത്തരമായ, പ്രത്യേകിച്ചും കൽബിനെ ലോലമാക്കുന്ന റഖായിത്തുകൾ, കൽബിനെ കസ്വത്തിൽ നിന്ന് ലോലമാക്കുന്ന, ദുനിയാവിനോട് വിരക്തി ഉണ്ടാക്കുന്ന, മരണത്തെയും പരലോകത്തെയും ഓർമ്മപ്പെടുത്തുന്ന, സമയത്തിന്റെ പ്രാധാന്യം അറിയിക്കുകയും അത് സൂക്ഷിക്കേണ്ടതിനെയും ഓർമ്മപ്പെടുത്തുന്ന, അങ്ങനെ എഴുമ നേടുന്നതിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്ന, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രശസ്തമായിട്ടുള്ള ഒരു കവിതയാണ് അൽമംദൂബത്തു അത്തായിയ എന്ന് പറയപ്പെടാറുണ്ട്. അതുപോലെ തന്നെ മംദൂബത്തു അബി ഇസ്ഹാഖ് അൽഇന്ദീരി എന്നും അറിയപ്പെടുന്ന ഒരു കവിത, വളരെ ഉത്തരമായ അറിയപ്പെടുന്ന കവിതയാണ്. ഉലമാക്കൾക്കിടയിലും തില്ലാബുകൾക്കിടയിലും ശ്രേഷ്ഠമായിട്ടുള്ള, പണ്ടുകാലം മുതലേ പണ്ഡിതന്മാർ അവരുടെ വിദ്യാർത്ഥികളെ ഹിഫ്ലു ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാറുള്ള, കാരണം തുല്ലാബുകൾക്ക് തൊലവിൽ ഇരുവിനോട് എപ്പോഴും ഒരു താല്പര്യം ഉണ്ടാകാനും ദുരിയാവിനോട് എപ്പോഴും ഒരു അകൽച്ച വെച്ച് ജീവിതത്തെ ഏറ്റവും നല്ല രീതിയിൽ ക്രമീകരിക്കാൻ അവർക്ക് താല്പര്യമുണ്ടാകാൻ അവരെ ഷെഫു ചെയ്യിപ്പിക്കാറുള്ള ഒരു നോവും ഒരു മമ്പവും ഒരു കവിത കൂടിയാണ് ഈ പറയുന്നത്. ഈ കവിത രചിച്ചിട്ടുള്ളത് അബൂ ഇസ്ഹാഖ് ഇബ്രാഹിം ഇബ്നു മസ്ഊദ് ഇബ്നു സഅദ് അദ്-ജീബി അൽ-റന്നാതി അൽ-ബീരി അദ്ദേഹത്തിന്റെ മുഴുവൻ നാമമാണ് ഈ പറഞ്ഞത്. അദ്ദേഹം ഹിജ്റ ജീവിച്ചത് ഹിജ്റ 375 അദ്ദേഹത്തിന്റെ ജനനം. അദ്ദേഹത്തിന്റെ മരണം ഹിജ്റ 460 ഹിജ്റ 375 ജനിച്ച ഹിജ്റ 460 മരണപ്പെട്ട ഒരു ആലിമാണ് അദ്ദേഹം. ഫഖീഹാണ് അദ്ദേഹം. വളരെ വലിയ ജാഹിദായിരുന്നു. വളരെയധികം പരമാവധി വിരക്തിയുള്ള വളരെയധികം അറബി ഭാഷയിൽ കഴിവുള്ള കവിതകൾ ഒരുപാട് രചിച്ചിട്ടുള്ള വ്യക്തിയാണ്. മാലിക്കി മദ്ഹബിന്റെ പണ്ഡിതനായിരുന്നു. അന്തലൂസിയിലായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനം. അന്തലൂസ് എന്ന് പറഞ്ഞാൽ ഇന്ന് കാലത്ത് സ്പെയിൻ എല്ലാം ഉൾക്കൊള്ളുന്ന ആ ഭാഗത്ത്. അതിൽ തന്നെയും എന്ന് പറയുന്ന അതാണ് എന്ന് പറയുന്നത് ആ പ്രദേശത്തിൽ എൽവീറ അഥവാ ഇൽബീറ എന്ന് പറയുന്ന ആ സ്ഥലത്തായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് ഈ പേരുകളെല്ലാം ചേർക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബ കബീല യമനിലേക്ക് തുജീബ് എന്ന് പറയുന്ന ഒരു കബീലയിലേക്ക് ചേർക്കപ്പെടുന്നതുകൊണ്ട് അദ്ദേഹത്തിന് തുജീബി എന്നും ചേർത്തി പറയാറുണ്ട്. ഇൽബീരി എന്നും അൽബീരി എന്നും പറയാറുണ്ട്. രണ്ട് രീതിയിലും വായിക്കാറുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ നാമം. അദ്ദേഹം ജനിച്ച വർഷം പറഞ്ഞു. അദ്ദേഹം മരണപ്പെട്ട വർഷവും പറഞ്ഞു. അദ്ദേഹം ജീവിച്ചിരുന്നത് ഇബ്നു ഹസൻ റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ അതേ കാലഘട്ടത്തിലാണ് അബൂ ഇസ്ഹാഖ് അൽ-ഇൽബീരി റഹ്മഹുള്ളയും ജീവിച്ചിട്ടുള്ളത്. വലിയ പണ്ഡിതന്മാരാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഉസ്താദുമാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഇബ്നു അബി ജമീൻ എന്നറിയപ്പെടുന്ന ശ്രേഷ്ഠനായ പണ്ഡിതന്റെ തുല്ലാബുകളിൽപ്പെട്ട വ്യക്തിയാണ് അബൂ ഇസ്ഹാഖ് അൽ-ഇൽബീരി. അദ്ദേഹം അറിയപ്പെട്ടത് ഇതുപോലെ തന്നെ ഫിഖ്ഹിലും അതുപോലെ തന്നെ ഈ വളരെ വലിയ ജാഹിദായിരുന്നു. അങ്ങേയറ്റം ദുഹുതുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇൽമിന്റെ പകലും അതിനോട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരുപാട് കവിതകൾ രചിച്ചിട്ടുമുണ്ട്. അപ്പൊ ഈ കവിതയുടെ ഉള്ളടക്കം എന്ന് പറഞ്ഞത് നാം ഈ പറഞ്ഞ വിജയങ്ങളാണ് നമ്മെ പരലോകത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന, ദുനിയാവിന്റെ ഹുബ്ബ് നമ്മുടെ കൽബിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുന്ന, അമലുകൾക്ക് പ്രോത്സാഹിപ്പിക്കുന്ന, തൊലബുൽ ഇൽമിന് നമ്മെ ഒരുക്കുന്ന, ഒരു ത്വാലിബിന് ഉണ്ടായിരിക്കേണ്ട അദബുകൾ എന്താണെന്ന് പഠിപ്പിക്കുന്ന, പാപങ്ങൾ ഒഴിവാക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്ന, പാപങ്ങൾ ചെയ്യുന്നതിന്റെ ഗൗരവം അറിയിക്കുന്ന, അങ്ങനെ നമുക്കൊരു നല്ല മുസ്ലിമായി ജീവിക്കാൻ ഉപകരിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കവിതയാണ്. ഈ കവിതയുടെ രീതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു രീതി, അദ്ദേഹം ഒരു വ്യക്തിയോട് അബൂബക്കർ എന്ന് പേര് അദ്ദേഹം നൽകിയിട്ടുള്ള ഒരു വ്യക്തിയെ ഉപദേശിക്കുന്നത് പോലെയാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. ആ അബൂബക്കർ അദ്ദേഹത്തിന്റെ മകനാണെന്നും അതല്ല ഒപ്പമുള്ള വേറൊരു വ്യക്തിയാണെന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയാണെന്നും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. അതെന്തുതന്നെയായാലും ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമല്ല. അദ്ദേഹം അങ്ങനെ അബൂബക്കർ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം ഉപദേശിക്കുന്നുണ്ട്. ആ ഉപദേശം ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ ഈ അബൂബക്കർ തിരിച്ച് ഇദ്ദേഹത്തിനെ തിരിച്ച് ഉപദേശിക്കുന്ന, തിരിച്ച് ചില കാര്യങ്ങൾ പറയുന്ന രീതിയും പിന്നെ അവസാനം ഇദ്ദേഹം തിരിച്ച് അവസാനമായി കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും പറയുന്ന രീതിയിലാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. 115 ബൈറ്റുകളുണ്ട്. നമുക്ക് ഇന്ന് കുറച്ച് അതിന്റെ ഭാഗം നോക്കാം, നമുക്ക് അതിന് മനസ്സിലാക്കാം. അള്ളാഹു തആല ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ കവിതയുടെ ആദ്യ ഭാഗം തന്നെ ആരംഭിക്കുന്നത് ഷെയ്ഖ് മരണത്തെ കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. മരണത്തെ കുറിച്ചുള്ള ഓർമ്മ എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യരെയും നന്നാക്കുന്ന, ഏതൊരു മനുഷ്യരെയും നന്മകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കാര്യമാണ്. മരണത്തെ കുറിച്ചുള്ള ചിന്ത എപ്പോഴെല്ലാം നമുക്കുണ്ടോ അത് നമുക്ക് സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ പ്രേരണയേകുന്ന കാര്യമാണ്. മരണത്തെ കുറിച്ചുള്ള ചിന്ത എപ്പോഴെല്ലാം നമ്മൾ നഷ്ടപ്പെടുന്നുവോ അത് നമുക്ക് തിന്മയിലേക്ക് വഴിയൊരുക്കുന്ന കാര്യവുമായി. മനുഷ്യനെ അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ പിടിച്ചു നിർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞ സഹോദരങ്ങളെ മരണത്തെ കുറിച്ചുള്ള ചിന്തയാണ്. നമുക്ക് ഉറപ്പാണ് മരിക്കും എന്നുള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ നഫ്സിനെ പിടിച്ചു നിർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കുന്നതിൽ പിടിച്ചു നിർത്തുന്നത്. മനുഷ്യനൊരു സംശയവും ഇല്ലാത്ത ഒരു ഒരു തെറ്റിദ്ധാരണയോ ഒരു സംശയത്തിന്റെയും ആവശ്യമില്ലാത്ത ഒരു കാര്യവുമാണ് മരണം എന്നുള്ളത്. ഇതിൽ അതിന്റെ കുറച്ച് വരികൾ നമുക്ക് വായിക്കാം, എന്നിട്ട് ഇൻഷാ അതിൽ നമുക്ക് വിശദീകരിക്കാം. بسم الله الرحمن الرحيم اللهم تبي الشاق للبيري تفت فؤادك الأيام فتى وتنحت جسمك الساعات نحتى وتدعوك المنون دعاء صدق ألا يا صاح أنت أريد أنت أراك تحب عرسا ذات قدر أبدت طلاقها الأكياس بتى تناب الدهر ويحك في غطيط بها حتى إذا مت انتبهتى فكم ذا أنت مخضوع وحتى متى لا ترعوي عنها وحتى عدد أنت ميتقع قدر يا إذن مغمومة التائية إن بريان الله كارنا من عندنا كم ذا يدى أوسانة إلا بيت أوسانة كل هذا أكثر من عندنا التائية إن الله عربي باشين أكثر من عندنا അങ്ങനെ അവസാനിക്കുന്നത് വെച്ച് പേര് പറയാറുണ്ട്. ഇപ്പൊ നൂരിയ, ഹാബിയ, അങ്ങനെല്ലാം പറയാറുണ്ട്. അവസാനം ആ അക്ഷരം കൊണ്ട് അവസാനിക്കുന്നു എന്നുള്ളതുകൊണ്ട് ആദ്യത്തെ ബൈറ്റിൽ ഷേഖ് പറയുന്നത് തഫുത്തു ഫുആദക അയ്യാമു ഫത്ത വതൻഹിതു ജിസ്മക സാഅതു നഹ്ത. തഫുത്തു തഫുത്തു എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ പറ്റ അർത്ഥം പറയുന്നത് ഒന്നുകിൽ വഴപ്പാവുക, ദുർബലമായിരിക്കുന്നു എന്ന് അറിയിക്കുന്നതിന് പറയാറുണ്ട്. അതല്ലെങ്കിൽ തകർന്നു, അൽഖസ്ർ, പൊട്ടിപ്പോയിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. തഫുത്തു ഫുആദക, നിന്റെ ഫുആദ് എന്ന അർത്ഥം പറയുന്നത് കൽബിനാണ് പൊതുവെ, അല്ല വേർതിരിവുണ്ട് എന്ന് പറയാറുണ്ട്, പക്ഷെ പൊതുവെ കൽബിനാണ്. നിന്റെ കൽബ് അൽ അയ്യാമു ഫത്ത, ദിവസങ്ങൾ അതിനെ തകർത്ത് കളഞ്ഞിരിക്കും. നിന്റെ കൽബിനെ കാലം, സമയം, ദിവസം കഴിഞ്ഞു പോകുന്നത് അതിനെ തകർത്തു കളഞ്ഞിട്ടുണ്ട്. അതിനെ കറ ബാധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതിന് ഒരു ഇരുമ്പിന് തുരുമ്പ് ബാധിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ ബാധിച്ചിരിക്കുന്നു. നിന്റെ ശരീരത്തിന് സമയം എന്നുള്ളത് ഇതുപോലെയുള്ള അടയാളങ്ങൾ, ഇതുപോലെയുള്ള തുരുമ്പ് ബാധിപ്പിച്ചിരിക്കുന്നു എന്ന് ഒന്നാമത്തെ ബൈറ്റിൽ ശേഖ് ഓർമ്മിപ്പിക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ യാത്രയിൽ നമ്മുടെ കൽബിനും നമ്മുടെ ശരീരത്തിനും സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. നമുക്കറിയാം നാം ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് വഴിപ്പായിട്ടാണ്, ദുർബലനായിട്ടാണ് ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തിൽ വന്നിരിക്കുന്ന ഒരു ചെറിയ കൊതുവിനെ പോലും തട്ടിയെടുക്കാൻ പറ്റാത്ത, കിടന്ന ആ ഒരവസ്ഥയിൽ തന്നെ മലമൂത്ര വിസർജനങ്ങൾ നടത്തുന്ന, യാതൊരു രീതിയിലും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അത്ര ദുർബലനായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ജനിക്കുന്നത്. ഞാനും നിങ്ങളും എല്ലാം ജനിച്ചത് അങ്ങനെയാണ്. പിന്നീട് നാം വളർന്നു വലുതാകുമ്പോൾ നമ്മുടെ ശരീരത്തിന് ബലം വന്നു, നമ്മുടെ കൽബിന് ചിന്തിക്കാനുള്ള കഴിവ് വന്നു, പല കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവ് വന്നു, ആ ശക്തി വളർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ഒരവസ്ഥയിൽ ഒരു യുവാവിനോട്, യുവാവായ ഒരു വ്യക്തിയോട്, യുവാവായിരിക്കുന്ന ഒരു വ്യക്തിയോട് ഈ ഷേഖ് നാം അത് അഭിസംബോധന ചെയ്ത് പറയുന്നത് ഒരു യുവാവിനോടാണ്. ആ യുവാവിനോട് പറയുകയാണ് തഫുത്തു ഫുആദക അയ്യാമു ഫത്ത, ഇതാ കാലം കടന്നു പോകുമ്പോൾ നിന്റെ കൽബിനെ അത് തകർത്തുകൊണ്ടിരിക്കുകയാണ്, നിന്റെ കൽബിനെ അത് തകർത്തുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിൽ കാലം കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ കൽബിന്റെ അവസ്ഥ എന്താണെന്ന്. പല ആളുകൾക്കും അവരുടെ കൽബിന്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കാൻ പോലും സമയമല്ല. അവരുടെ ശരീരത്തിന്റെ അസുഖവും ശരീരത്തിന് വരുന്ന ബുദ്ധിമുട്ടുകളും അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ശരീരത്തിനൊരു വേദന വന്നാൽ അതിനുള്ള കാരണം എന്താണെന്ന് പരിശോധിക്കും. ശരീരത്തിന്റെ രോഗം വന്നാൽ അത് പരിഹരിക്കാൻ വേണ്ടി ചികിത്സ തരും, അതിനുള്ള അറിവുള്ള ആളുകളുടെ അടുക്കിലേക്ക് പോകും. എന്നാൽ അവൻ അതിനേക്കാൾ വിലപ്പെട്ട കൽബിന് ബാധിക്കുന്ന ക്ഷതങ്ങൾ എന്തൊക്കെയാണ്, കൽബിന് ബാധിക്കുന്ന രോഗം എന്താണ്, എന്റെ കൽബിന്റെ ആരോഗ്യം എങ്ങനെയുണ്ട് എന്ന് പോലും ചിന്തിക്കാൻ നമുക്കറിയാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നോക്കുന്നത് സഹോദരങ്ങളെ കൽബിലേക്കാണ്. നമ്മുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം നമ്മുടെ കൽബാണ്, ശരീരമല്ല അടിസ്ഥാനം, കൽബാണ് അടിസ്ഥാനം. കൽ ഖൽബിന്റെ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ പരലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ, ബാഹ്യമായി നാം ചെയ്തിട്ടുള്ള കർമ്മങ്ങളെ വിലയിരുത്തുക നമ്മുടെ ഖൽബിനുള്ളിലെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാഹു തആല നോക്കുന്നത് ഖൽബിലേക്കാണ്. ഈമാനിന്റെ സ്ഥാനം ഖൽബാണ്, തഖ്വയുടെ സ്ഥാനം ഖൽബാണ്. ആ ഖൽബ് കാലം കൂടുന്തോറും തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ശൈഖ് ആദ്യം ഓർമ്മപ്പെടുത്തുകയാണ്. എന്ത് വലിയൊരു താക്കീതും ഓർമ്മപ്പെടുത്തലുമാണത്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ഹിജ്റ ചെയ്തു വന്ന സഹാബാക്കൾ, മുഹാജിറുകളായിട്ടുള്ള അവരെ സഹായിച്ച അൻസാരികളായിട്ടുള്ള സഹാബാക്കളോട് അല്ലാഹു തആല പറഞ്ഞ ഒരു വാക്കുണ്ട്. അല്ലാഹു തആല സൂറത്ത് ഹദീദിൽ പറഞ്ഞു, അലം യഅലി ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ. മുഅ്മിനീങ്ങൾക്ക് സമയമായില്ലേ, ജീവിതത്തിൽ ഒരുപാട് ത്യാഗം ചെയ്തിട്ടുള്ള, ഒരുപാട് സൽക്കർമ്മങ്ങൾ മുന്നിട്ടിട്ടുള്ള സഹാബികളോടാണ് ചോദിക്കുന്നത്, മുഅ്മിനീങ്ങൾക്ക് സമയമായില്ലേ, അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ, അല്ലാഹുവിന്റെ സ്മരണയിലേക്ക് അവരുടെ കൽബ് കീഴൊതുങ്ങാൻ സമയമായില്ലേ. തീർച്ചയാണ് നമ്മുടെ കൽബിന് അസ്വസ്ഥതയുണ്ടാകും, നമ്മുടെ കൽബിനെ കടുപ്പമുള്ളതാക്കും. നമ്മൾ ആദ്യം അനുഭവിക്കുന്ന ഈമാനിന്റെ മാധുര്യം കുറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ദിവസം കഴിയും തോറും കൽബിന് ബാധിക്കുന്ന ആ തകർച്ച വളരെ വലുതാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വമാ നസല മിനൽ ഹഖ്, ഹഖായിക്കൊണ്ട് അവർക്ക് ഇറക്കപ്പെട്ടുള്ള കാര്യത്തിലും, വലാ യഖൂലു, അവർക്ക് ആവാതിരിക്കാനും സമയമായില്ലേ. അവരുടെ മുമ്പ് കിതാബ് നൽകപ്പെട്ടിട്ടുള്ള ആളുകളെ പോലെ, അവരുടെ മുമ്പ് നൽകപ്പെട്ട ജൂത നസാറാക്കളെ പോലെ അവർക്ക് എന്താണ് സംഭവിച്ചത്? അവർക്ക് കാലം ലഭിച്ചു, അവരൊരുപാട് കാലം അവരുടെ കിതാബുകൾ കൊണ്ട് ജീവിച്ചു, അവർ യഥാർത്ഥ മുസ്ലിമീങ്ങളായിട്ട് അവർ ജീവിച്ചു. പക്ഷേ അവരുടെ ദൈർഘ്യം അവർ എന്തുണ്ടാക്കി? അവരുടെ കൽബിനെ കസ്വത്തുണ്ടാക്കി. സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് പറയണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കൽബിന്റെ അവസ്ഥ പരിശോധിക്കണം. നമ്മുടെ ഈമാനും നമ്മുടെ കൽബിന്റെ ജീവനും എത്രത്തോളം നിലനിൽക്കുന്നുണ്ട്? ബാഹ്യമായിട്ട് ആളുകളുടെ മുമ്പിൽ നാം എന്തെല്ലാം ചെയ്തു എന്നതല്ല, നമ്മുടെ കൽബിൽ ഈമാനിന്റെ മാധുര്യം എത്രത്തോളം ഉണ്ട്, കാലം കഴിയും തോറും അതിലെത്രത്തോളം നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും ഗൗരവത്തിൽ തന്നെ നാം ആലോചിക്കേണ്ട, നാം ചിന്തിക്കേണ്ട കാര്യമാണ്. തൊട്ടടുത്ത ബൈക്കിൽ ആ വൈദ്യുതി തന്നെ ശേഖ് പറഞ്ഞു, നിന്റെ ശരീരത്തെ, അതാ കാലം എന്നുള്ളത് ഇരുമ്പിനെ തുരുമ്പ് പിടിക്കുന്നത് പോലെ, ദൈക്ഷു എന്ന് പറയുമ്പോൾ നെക്ട എന്നെല്ലാം പറയുമ്പോ ഇരുമ്പിനുണ്ടാകുന്ന തുരുമ്പ് പോലെ കറയുണ്ടാക്കുക, നിന്റെ ശരീരത്തിൽ കറയുണ്ടാക്കിയിരിക്കുന്നു. കാലം കഴിയുക എന്നുള്ളത് അതുപോലെയുള്ള കറകൾ നിന്റെ ശരീരത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. സഹോദരങ്ങളെ, രാവും പകലും നമ്മൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കുക, ഓരോ ദിവസവും നമ്മോട് ചോദിക്കാതെ നമ്മോട് പറയാതെ രാവും പകലും മാറിക്കൊണ്ടേയിരിക്കുന്നു. ആ രാവും പകലും മാറുന്നത് താടി മുളക്കാത്തവർക്ക് താടി മുളക്കുന്നുണ്ട്, താടി മുളച്ചവർക്ക് കറുത്ത താടി നരച്ചു പോകുന്നുണ്ട്, അത് കൊഴിഞ്ഞു പോകുന്നുണ്ട്, നമ്മുടെ ശരീരം ദുർബലമാകുന്നുണ്ട്, തൊലി ചൊഴിയുന്നുണ്ട്, നമ്മുടെ എല്ലുകൾ ക്ഷയിക്കുന്നുണ്ട്, കാലം നമ്മുടെ കൽബിനും മാറ്റമുണ്ടാക്കുന്നുണ്ട്, നമ്മുടെ ശരീരത്തിനും മാറ്റമുണ്ടാക്കുന്നുണ്ട്. ഇതൊരു താക്കീതാണ്. നമ്മൾ പോകുന്ന യാത്രയെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ്, മരണത്തിലേക്കുള്ള, ഈ ലോകത്തിൽ നിന്ന് വിടമറിഞ്ഞ് പോകേണ്ട യാത്രയിലാണ് നാം ഓരോരുത്തരും എന്ന് ഓർമ്മപ്പെടുത്തുന്ന താക്കീതാണ് ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത്. റഹ്മഹുള്ള മുൻഗാമികൾ പറഞ്ഞ വാക്ക് നമുക്ക് കാണാം, ഇന്നൽ ലൈല വന്നഹാറ യഅമലാനി ഫീ ഫഅമൽ ബിഹിമാ, രാവും പകലും അതാ നിന്റെ നേരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഫഅമൽ ബിഹിമാ, ആ രണ്ടെണ്ണത്തിൽ നീ പ്രവർത്തിച്ചുകൊള്ളുക, ആ രണ്ടെണ്ണത്തിൽ നിനക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് അത് നീ പ്രവർത്തിച്ചുകൊള്ളുക എന്ന് മുൻഗാമികൾ സാക്ഷ്യം നൽകാറുണ്ട്. സഹോദരങ്ങളെ, സമയത്തിന്റെ പ്രാധാന്യം, സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം അതെത്ര വലുതാണെന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഓരോ ഘട്ടവും കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഒരിക്കലും തിരിച്ചു കിട്ടാം, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സമയങ്ങളാണ് കടന്നു പോകുന്നത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, كن في الدنيا كأنك غريب الأوعاد والسبيل. നീ ദുനിയാവിൽ എങ്ങനെയാകണം? ഒന്നെങ്കിൽ ഒരു അപരിചിതനെ പോലെ, ഒരു പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് വന്ന ഒരാളെ പോലെ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ, വഴിയിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി. അതുപോലെ ഈ രണ്ടവസ്ഥയിലായിരിക്കണം നിന്റെ കൽവുണ്ടാവേണ്ടത്. ദുനിയാവുമായിട്ടുള്ള ബന്ധം ഈ രണ്ടവസ്ഥയിലായിരിക്കണം. ഇതിനുള്ള കല്യാണമാവുന്നു ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോഴെല്ലാം പറയാറുണ്ട്, രാവിലെ ആയിക്കഴിഞ്ഞാൽ നീ രണ്ടു നേരത്തെ പ്രതീക്ഷിക്കേണ്ട, നീ രണ്ടു നേരത്തെ പ്രതീക്ഷിക്കേണ്ട. വൈകുന്നേരമായി കഴിഞ്ഞാൽ രാവിലെയും നീ പ്രതീക്ഷിക്കേണ്ട. നിന്റെ രോഗത്തിന് മുമ്പ് നിന്റെ ആരോഗ്യം ഉപയോഗപ്പെടുത്തിക്കൊള്ളുക. നിന്റെ മരണത്തിന് മുമ്പ് നിന്റെ ജീവിതത്തെയും ഉപയോഗപ്പെടുത്തിക്കൊള്ളുക. സഹോദരങ്ങളെ, ഗൗരവമാണ്. നമ്മൾ അശ്രദ്ധമായി കൊണ്ടിരിക്കുന്ന, നാം ശ്രദ്ധിക്കാതെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഒരു ഓർമ്മ നമുക്കുണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, പ്രശസ്തമായ ഹദീസ്. അഞ്ച് കാര്യങ്ങൾക്ക് മുമ്പ് അഞ്ച് കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊള്ളി, അഞ്ച് കാര്യങ്ങൾക്ക് മുമ്പ് അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊള്ളി. നിന്റെ യുവത്വം നീ ഉപയോഗപ്പെടുത്തിക്കോ, എനിക്കൊരു വാർദ്ധക്യം വരാനുണ്ട്. നിനക്ക് നേരാവണ്ണം നീ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത, നിന്റെ ശരീരമോ കൽപ്പോ അതിന് വഴങ്ങാത്ത ഒരു വാർദ്ധക്യം നിനക്ക് വരാനുണ്ട്. അതിനു മുമ്പ് നിന്റെ ആരോഗ്യം ഉപയോഗപ്പെടുത്തിക്കൊള്ളുക, നിന്റെ യുവത്വം നീ ഉപയോഗപ്പെടുത്തിക്കൊള്ളുക. ഒരു രോഗം, രോഗത്തിന്റെ അവസ്ഥകൾ വരാനുണ്ട്. അതിനു മുമ്പ് നിന്റെ ഇപ്പോഴുള്ള ആരോഗ്യം നീ ഉപയോഗപ്പെടുത്തിക്കൊള്ളുക. നിനക്കിപ്പോൾ സമ്പത്തുണ്ട്, ഒരു ദാരിദ്ര്യം നിനക്ക് വരാനുണ്ട്. ആ ദാരിദ്ര്യത്തിന് മുമ്പ് ഈ സമ്പത്ത് നീ ഉപയോഗപ്പെടുത്തിക്കൊള്ളുക. ഇപ്പോൾ നിനക്ക് ഒഴിവ് സമയമുണ്ട്, നീ തിരക്കിലാകുന്ന ഒരു സമയത്തിന് മുമ്പ് ആ ഒഴിവ് സമയം നീ ഉപയോഗപ്പെടുത്തിക്കൊള്ളുക. നിന്റെ മരണത്തിന് മുമ്പ് നിന്റെ ജീവിതത്തെയും നീ ഉപയോഗപ്പെടുത്തിക്കൊള്ളുക. സഹോദരങ്ങളെ, പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ്, പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ. ഈ ബൈക്ക് തുടങ്ങുന്നത് തന്നെ ഒരു മനുഷ്യന് ചിന്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും നല്ല രീതിയിൽ അവർ ഉൾക്കൊള്ളേണ്ട, അവർ ബോധ്യപ്പെടേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. നമ്മുടെ ജീവിതം, നമ്മുടെ ദിവസം, നമ്മുടെ സമയം, അത് അതിഥികളാണ്. അത് തീർച്ചയായിട്ടും നമ്മെ വിട്ടുപോകും. അതിനോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറാൻ, അതിനെ സൽക്കരിക്കാൻ നമുക്ക് സാധിച്ചാൽ നാം വിജയിച്ചു. ഹസൻ ബസ്റിയെ മഹിമഹുവ പറഞ്ഞു, മകനെ, മനുഷ്യ, മകൻ എന്നുള്ളത് നിന്റെ അതിഥിയാണ്, അവനോട് നീ എക്സാം ചെയ്യുക. ഏറ്റവും നല്ല രീതിയിൽ അതിനോട് നീ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുക. അതുപോലെ തന്നെ ഹസൻ ബസ്റ്റ് മഹിമഹുവ പറഞ്ഞ മറ്റൊരു വാക്കാണ്, ഏ ആദമിന്റെ മകനെ, മനുഷ്യ, നീ ദിവസങ്ങളാണ്. നീ എന്ന് പറഞ്ഞാൽ ദിവസങ്ങളാണ്. ഓരോ ദിവസവും നിന്നിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ പോകുന്നത് നിന്നിൽ, ഓരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോൾ നഷ്ടപ്പെടുന്നത് നിന്നിൽ നിന്നൊരു ഭാഗമാണ്. ഓരോ ദിവസം കഴിഞ്ഞു പോകുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമാണ് കഴിഞ്ഞു പോകുന്നത്. ഇതായിട്ടുണ്ട്, നിന്നിൽ നിന്ന് കുറച്ചു കുറച്ചായി പോയിട്ട് പൂർണ്ണമായി പോകുന്ന മരണം നിനക്ക് വന്നെത്തുന്ന ഒരു സമയം എത്താനായിട്ടുണ്ട്. നീ അതിനെ കുറിച്ച് അശ്രദ്ധനായിട്ട്, നീ അതിനെ കുറിച്ച് ചിന്തിക്കാതെ, നീ അതിനെ കുറിച്ച് ആലോചിക്കാതെ ഫഹ്മൽ, നീ പ്രവർത്തിക്കുക. ദുയാവിലെ ഈ ദിവസം എന്ന് പറഞ്ഞാൽ വിചാരണയില്ലാത്ത പ്രവർത്തനത്തിന്റെ ദിവസമാണ്. വഖദൻ, നാളെ എന്ന് പറഞ്ഞാൽ ഹിസാബുൽ അമൽ, പ്രവർത്തനമില്ലാതെ വിചാരണ ചെയ്യപ്പെടുന്ന ദിവസവുമാണ്. സഹോദരങ്ങളെ, സമയം അത്ര വലുതാണ്. നമ്മളിൽ നിന്ന് കടന്നു പോകുന്ന ദിവസങ്ങളും സമയവും നാം ഏതൊന്നിനാണ് ഉപയോഗിക്കുന്നത്? സൽക്കർമ്മങ്ങൾക്കാണോ, അതോ തെമ്മാടിത്തരങ്ങൾക്കും മ്ലേച്ഛമായ തിന്മകളിലുമാണോ? നാം സ്വയം പരിശോധിക്കേണ്ട വിഷയമാണ്. അതിന് ഗൗരവം വളരെ വലുതുമാണ്. അടുത്ത വയറ്റിൽ നിന്നെ അതാ വിളിക്കുന്നു. അൽ മനു എന്ന് പറഞ്ഞാൽ മരണം എന്നാണ് അർത്ഥം. അൽ മരിയ, മരണം എന്നാണ് അർത്ഥം. ദുആ അസ്സുദ്ഖിൻ, സത്യസന്ധമായിട്ടുള്ള ഒരു വിളിയത നിന്നെ വിളിക്കുന്നു മരണം. അലായാ സാഹി, ഏ സുഹൃത്തെ, അൻത മുരീദ് അൻത, നിന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, നിന്നെ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് മരണവത നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്ത് വലിയൊരു നസീഹത്താണ്, എന്ത് വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. എപ്പോഴും സഹോദരങ്ങളെ, നാം മറന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മുടെ മരണം എന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ മഖ്ബറകൾ സന്ദർശിക്കണം, മഖ്ബറകൾ നിങ്ങൾ സിയാറത്ത് ചെയ്യണം. ഇത്ര കാലമായിട്ടുണ്ടാകും നമ്മുടെ കൽബിനെ ഒന്ന് ലോലമാക്കാൻ എന്നുള്ള നിലയ്ക്ക് ഒരു മഖ്ബറ സിയാറത്ത് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ട് ഖബറിസ്ഥാനിൽ പോയി അവരോടൊരു സലാം പറഞ്ഞ് ഇതാ ഞങ്ങൾ ഇന്നലേക്ക് ചേരേണ്ടവരാണ് എന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ, അവിടെ നിന്നുകൊണ്ട് ആ ഖബറിൽ കിടക്കേണ്ടവരാണ് നമ്മൾ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ സ്വയം നടത്തിയിട്ട് എത്ര കാലമായിട്ടുണ്ടാകും. മരണത്തെ കുറിച്ച് ചിന്തിക്കാൻ മനുഷ്യന് വെറുപ്പാണ്, മനുഷ്യനതിന് താല്പര്യമില്ല. മരണത്തെ കുറിച്ച് ആലോചിക്കാനോ അതിന്റെ ഗൗരവത്തെ കുറിച്ച് ആലോചിക്കാനോ മനുഷ്യന് സമയമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും, മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. അത് കണ്ടുമുട്ടേണ്ടി വരും, അത് നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രം ബാക്കിയാകുന്ന മറ്റെല്ലാവരും നശിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, كُلُّ مَنْ عَلَيْهَا فَانٍ وَيَبْقَى وَجْهُ رَبِّكَ ذُو الْجَلَالِ وَالْإِكْرَامِ. അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രം ബാക്കിയാകുന്ന മറ്റെല്ലാവരും നശിക്കുന്ന ആ ഒരു ദിവസം. സഹോദരങ്ങളെ, മരണത്തെ കുറിച്ചുള്ള ചിന്ത നമുക്ക് ഉണ്ടായിരിക്കണം. അതില്ലാത്ത ആളുകളായിട്ട് നമ്മൾ മാറരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അത് ഉപദേശിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്ഫിറു ദിക്ര ഹാദിഹി ലദ്ദാത്ത്, എല്ലാവിധ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന, എല്ലാവിധ ആസ്വാദനങ്ങളെയും തകർത്ത് കളയുന്ന ആ കാര്യത്തെ കുറിച്ച് നിങ്ങൾ ധാരാളം ഓർക്കണം, മരണത്തെ കുറിച്ച് നിങ്ങൾ ധാരാളം ഓർക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട്. എവിടെയായിരുന്നാലും സഹോദരങ്ങളെ, നമ്മൾ മരണത്തെ കണ്ടെത്തും. എത്രയെത്ര യുവാക്കളാണ് ഇന്നലകളിൽ മരിച്ചു പോയിട്ടുള്ളത്, എത്രയെത്ര ചെറുപ്പക്കാരികളാണ് ഇന്നലെ മരണപ്പെട്ടു പോയിട്ടുള്ളത്, കല്യാണത്തിന് വേണ്ടി അണിഞ്ഞൊരുങ്ങിയ എത്ര പെൺകുട്ടികളാണ് മരിച്ചിട്ടുള്ളത്, സ്വന്തം ഭാവിയിൽ ഒരുപാട് പ്രതീക്ഷകൾ വെച്ച എത്ര ആളുകളാണ് മരിച്ചിട്ടുള്ളത്, നമ്മൾ എന്താണ് അതിനെക്കുറിച്ച് അശ്രദ്ധരായിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, മനുഷ്യന്റെ ഏറ്റവും വലിയൊരു അപകടമാണത്. അല്ലാഹു തആല പറഞ്ഞു, ഖുൽ ഇന്നൽ മൗതല്ലദി തഫിറൂന മിൻ ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ ചിന്തിക്കാൻ ഇഷ്ടപ്പെടാതെ, നിങ്ങൾ ആലോചിക്കാൻ ഇഷ്ടപ്പെടാതെ, നിങ്ങൾ മറന്നുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ഓർക്കാതിരിക്കുന്ന മരണമുണ്ടല്ലോ, ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്ന മരണമുണ്ടല്ലോ, ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങൾ കണ്ടുമുട്ടും. നിങ്ങളും മരണവുമായി കണ്ടുമുട്ടുന്ന ഒരു സമയം തീർച്ചയായിട്ടും സംഭവിക്കും. അയ്യമ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലവ് കുന്തും ഫീ ബുറൂജി മുശയ്യദ, കെട്ടിയുയർത്തപ്പെട്ട വലിയ കോട്ടക്കകത്താണെങ്കിലും മരണത്തെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. സമ്പത്തോ അധികാരമോ സന്താനങ്ങളോ ആൾബലമോ ഒന്നും ഉപകരിക്കാതെ മരണത്തെ കണ്ടുമുട്ടുന്ന ഒരു ദിവസം സഹോദരങ്ങളെ നമ്മുടെ അടുക്കൽ വരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ആ ഉറപ്പിനെ വീണ്ടും വീണ്ടും പറഞ്ഞ് ഉറപ്പിക്കുന്ന വെലികളാണ് ഇവിടെ അല്ലാഹു റഹ്മഹുള്ള പറഞ്ഞിട്ടുള്ളത്. മരണമത നിന്നെ വിളിക്കുകയാണ്, മരണം നിന്നെ വിളിക്കുന്നു. സത്യസന്ധമായിട്ടുള്ള വിളി, ഒരു കളവില്ല, ഒരു സംശയമില്ല, ദൃഢമായിട്ടുള്ള വിളി. അലായാ സാഹി, സാഹി എന്ന് പറഞ്ഞാൽ സാഹിബി, എന്റെ സുഹൃത്തേ എന്നുള്ള അർത്ഥത്തിലാണ് അത് അറബി ഭാഷയിൽ തൗഹീം എന്ന് പറയും, ചുരുക്കി പറയുന്നത് സാഹി. അലായാ സാഹി, എന്റെ സുഹൃത്തേ, അൻത ഉരീദു അൻത, നിന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, നിന്നെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറയുന്നത് എന്ന് മരണം തീർച്ചയായിട്ടും നമ്മുടെ അടുക്കൽ വന്നെത്തും എന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ട് ചേർന്ന് പറയുന്ന ബൈറ്റുകളാണത്. സഹോദരങ്ങളെ, മരണവും അതിനുശേഷമുള്ള ഓരോ കാര്യവും നമ്മൾ ഒരിക്കലും മറന്നു പോകുന്ന, അതിനെക്കുറിച്ച് അശ്രദ്ധമാകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവരുത്. ഒരിക്കൽ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ അനുജന്മാരോടൊപ്പമായിട്ട് ഒരു മക്ബറയിലൂടെ സഞ്ചരിക്കുക, ഒരു മക്ബറയുടെ അടുത്തുകൂടെ സഞ്ചരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഖബറിൽ കിടക്കുന്ന ഖബറാളികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും അഹ്ലദ് ദിയാരിൽ മുഹിഷ വൽ മഹാലിൽ മഖ്ബറ, അസ്സലാമു അലൈക്കും ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകളെ, അതുപോലെ തന്നെ ഏകാന്തമായിട്ടുള്ള അവസ്ഥയുള്ള ആളുകളെ നിങ്ങൾക്ക് സലാം. അൻതും നിങ്ങൾ ഞങ്ങളെ മുന്നിട്ടവരാണ്, ഞങ്ങളാണെങ്കിലോ നിങ്ങളെ പിൻപറ്റുന്നവരാണ്. അതാ കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ നിങ്ങളോടൊപ്പം വന്നു ചേരുന്നത്, കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ നിങ്ങളോടൊപ്പം വന്നു ചേരുന്നത് എന്നിട്ട് പറയാണ് യാ അബ്ദുൽ ഏ കബറാളികളെ, നിങ്ങളുടെ ഇണകളുണ്ടല്ലോ, നിങ്ങളുടെ ഭാര്യമാരുണ്ടല്ലോ, അവരതാ വേറെ നിക്കാഹ് ചെയ്തിട്ടുണ്ട്, അവർ വേറെ ആളുകളുടെ ഭാര്യമാരായിട്ടുണ്ട്. നീ സ്വപ്നം കണ്ടുണ്ടാക്കിയ നിന്റെ ഭവനമുണ്ടല്ലോ, അതിലതാ വേറെ ആളുകൾ താമസം ആരംഭിച്ചിട്ടുണ്ട്. നീ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്തുണ്ടല്ലോ, അതാ നിന്റെ അനന്തരാവകാശികൾ അത് വേർതിരിച്ചെടുത്തിട്ടുമുണ്ട്. ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളെ അറിയിക്കാനുള്ള വാർത്ത. കബറിൽ കിടക്കുന്ന മരണപ്പെട്ടു പോയ ഒരാളോട് പറയുകയാണ് ഞങ്ങൾക്ക് നിങ്ങളെ അറിയിക്കാനുള്ള വാർത്ത എന്താണ്, നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാനുള്ള വാർത്ത എന്താണെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ജീവിച്ചിരിക്കുന്ന ഞങ്ങളോട് അറിയിക്കാനുള്ള വാർത്ത എന്താണ്? അലീബിൻ അബീ സാലിബ് ഹൃദയം വാങ്ങുന്നു, തന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, അവരെങ്ങാനും സംസാരിക്കുമായിരുന്നെങ്കിൽ അവർ പറയുമായിരുന്നു മനസ്സിലായി, ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ കണ്ടെത്തി വിഭവങ്ങളിൽ, ഞങ്ങൾ കണ്ട വിഭവങ്ങളിൽ ഏറ്റവും നല്ല വിഭവം അത് തഖ്വയാണ്. ഭാര്യമാരോ സന്താനങ്ങളോ കെട്ടിടങ്ങളോ സമ്പത്തോ അതൊന്നുമായിരുന്നില്ല ഏറ്റവും നല്ല വിഭവം, അത് തഖ്വയാണ് എന്ന് കബറിൽ കിടക്കുന്ന ആളുകൾ പറയുമെന്ന് അലീബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണത്തെ മറക്കുന്ന, മരണത്തെ കുറിച്ച് അശ്രദ്ധമാകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകരുത്, അതിന് ഓർമ്മയില്ലാത്തൊരവസ്ഥ ഉണ്ടാകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഒരാൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചൊല്ലുന്ന ദുആയിലാണ് ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഒരു ദിവസത്തിന്റെ തുടക്കവും അവസാനവും രാത്രി കിടക്കുമ്പോൾ അവൻ പറയുന്നത് എന്താണ്? അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാനിതാ മരിക്കുന്നു, ഞാനിതാ ജീവിക്കുന്നു. മരണത്തിലേക്ക് ഓർമ്മപ്പെടുത്തുക, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓർമ്മപ്പെടുത്തുക, ഞങ്ങളുടെ മരണത്തിന് ശേഷം ഞങ്ങളുടെ ജീവിപ്പിച്ച പിന്നെ അള്ളാഹുവിന്റെ സ്തുതി. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കി, എന്തിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് നടക്കുന്നത്? അപ്പൊ സഹോദരങ്ങളെ, മരണത്തെ കുറിച്ചുള്ള അശ്രദ്ധ, അതിനെ കുറിച്ചുള്ള മറവി നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതിന് ഏറ്റവും ഉപകരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഒരു ഖബർസ്ഥാൻ പോയി സന്ദർശിക്കുകയും അവിടെ കുറച്ചു നേരം സമയം ചെലവഴിക്കുകയും പരലോകത്തെ കുറിച്ച് ഓർമ്മിക്കുകയും ചെയ്യുക. പല മുൻഗാമികളും അബുദർദ പോലെയുള്ള സലഫുകൾ അവർ ഖബർസ്ഥാനിൽ പോയി ഇരിക്കുമായിരുന്നു. പരലോകത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ, സ്വന്തത്തെ ഓർമ്മപ്പെടുത്താനും താക്കീത് ചെയ്യാനും അവർ ചെയ്യാറുണ്ടായിരുന്നു. ഇന്ന് മുസ്ലിമീങ്ങളിൽ പലപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സുന്നത്താണത്, അത് നമ്മൾ ശീലമാക്കണം. അടുത്ത ബൈ അല്ല പറഞ്ഞു, ഞാനിതാ നിന്നെ കാണുന്നത്, ഞാൻ നിന്നെ മനസ്സിലാക്കുന്നത്, തുഹിബ്ബു നീ ഇഷ്ടപ്പെടുന്നു, മറയിൽ വെച്ചിട്ടുള്ള മറച്ചു വെച്ചിട്ടുള്ള മണവാട്ടിയെ നീ ഇഷ്ടപ്പെടുന്നതായിട്ട് ഞാൻ കാണുന്നു, ഞാൻ മനസ്സിലാക്കുന്നു. ബുദ്ധിയുള്ള ആളുകൾ എപ്പോഴേ ആ മണവാട്ടിയെ തൊലാക്ക് ചെയ്തിട്ടുണ്ട്, മൂന്ന് തൊലാക്കും ചെയ്തിട്ടുള്ള പൂർണ്ണമായും ഒഴിവാക്കി മോചനം ചെയ്തിട്ടുണ്ട്, നീ അതാ ആ മണവാട്ടിയെ ഇഷ്ടപ്പെടുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ എന്താണ് ആ മണവാട്ടിയെ കൊണ്ട് ഉദ്ദേശം? മറച്ചു വെക്കപ്പെട്ടിട്ടുള്ള മണവാട്ടി കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ദുനിയാവ്, ദുനിയാവിനെയാണ് കവി ഉദ്ദേശിക്കുന്നത്. അതിന്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്താതെ മണിയറങ്ങി അണിഞ്ഞൊരുങ്ങിയിട്ട് മറക്കകത്ത് നിൽക്കുന്നത് പോലെയുള്ള മണവാട്ടിയെ പോലെയാണ് ദുനിയാവ്. ദുനിയാവിന്റെ യാഥാർത്ഥ്യം നമ്മെ കാണിക്കൂല, ദുനിയാവിന്റെ കവിയും വഞ്ചനയും നമ്മെ കാണിക്കൂല, അത് അടിഞ്ഞൊരുങ്ങിയ മറക്കകത്തിങ്ങനെ നിൽക്കുകയായിരുന്നു. ആ മണവാട്ടിയെ നീ ഇഷ്ടപ്പെടുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്. നീ ദുനിയാവിനെ അതിയായി ഇഷ്ടപ്പെടുന്നു. ബുദ്ധിയുള്ള ആളുകൾ, നിനക്ക് മുമ്പ് ജീവിച്ച വലിയ ബുദ്ധിയുള്ള ആളുകൾ, അവരെപ്പോഴേ അതിനെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്, അതിനെല്ലാം ത്വലാത്ത് ചെയ്തിട്ടുണ്ട് എന്ന് അവർ പറയുകയാണ്. സഹോദരങ്ങളെ,
ദുനിയാവിനോടുള്ള ഹുബ്ബ് അടുത്ത അപകടം. മരണത്തെ കുറിച്ചുള്ള ആ മറവി നമ്മളിൽ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ദുനിയാവിനോടുള്ള ഹുബ്ബ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ എല്ലാത്തിനോടും, ദുനിയാവിന്റെ വസ്തുക്കൾ, സമ്പത്ത്, അധികാരം, നമുക്ക് ദുനിയാവിൽ ലഭിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനോടുള്ള അമിതമായ ഹുബ്ബ് അത് നമ്മെ വലിയ അപകടത്തിലേക്കാണ് നയിക്കുക. എല്ലാ തിന്മയുടെയും അടിസ്ഥാനം ദുനിയാവിനോടുള്ള ഹുബ്ബ്. മുൻഗാമികൾ അഥവാ മുൻപ് കഴിഞ്ഞുപോയ സമുദായങ്ങൾ, അവർ അവരിലേക്ക് നിയോജിതനായ റസൂലുകളെ ദുഃഖിക്കാനും അവരെ നിഷേധിക്കാനും കുഫറിലായിക്കൊണ്ട് ജീവിക്കാനുമുള്ള കാരണം എന്താണ്? ദുനിയാവിനോടുള്ള ഹുബ്ബാണ്. ഏത് തിന്മ നമ്മൾ ചെയ്യുമ്പോഴും അതിനകത്ത് ദുനിയാവിനോടുള്ള ഹുബ്ബുണ്ട്. ആ ഹുബ്ബ് തുന്നിയ നമുക്ക് കയറിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത് എല്ലാ രീതിയിലും ദുർബലരാകും. നമ്മൾ എല്ലാ രീതിയിലും അള്ളാഹുവിന്റെ സഹായം ലഭിക്കാതെ തിന്മകളിൽ മുഴുകിപ്പോകുന്ന ആളുകളായിട്ട് മാറും. എന്നാൽ ബുദ്ധിയുള്ള ആളുകൾ, നാമു പ്രശ്നമെന്ന് പറയാൻ ബുദ്ധിയുള്ള ആളുകൾ എപ്പോഴേ അതിനെ തൊലാക്ക് ചെയ്തിട്ടുണ്ട്, അതിനൊഴിവാക്കിയിട്ടുണ്ട്. അലീബിന് അബീബാലി റബിയും അദ്ദേഹം രാത്രിയിൽ നിശ്ചരിച്ച് രാത്രിയിൽ ദുആ ചെയ്യുമ്പോൾ ദുനിയാവിനോടുള്ള ഹുബ്ബ് അത്രത്തോളം കൽബിൽ തോന്നിയ സമയത്ത് അദ്ദേഹത്തിനാണ് തോന്നുന്നത്, അദ്ദേഹം പറയുമായിരുന്നു, യാ ദുനിയാ യാ ദുനിയാ ഇ ദുനിയാവേ ഇ ദുനിയാവേ അബീ തഅറൗതി അബി തശബ്ബത്തി, എന്നെയാണോ നീ, എന്നിലേക്കാണോ നീ തിരിയുന്നത്, എന്നെയാണോ നീ ആഗ്രഹം ഉണ്ടാക്കുന്നത്, എന്നിലാണോ നീ ആഗ്രഹത്തെ ഉണ്ടാക്കുന്നത്, എന്നല്ലാതെ വേറെ ആരെങ്കിലും പോയി നീ വഞ്ചിച്ചോ, കത് പദ്ധതി ഞാനിതാ നിന്റെ മൂന്ന് തവണയും ഒഴിവാക്കുക, മൂന്ന് തവണ ഞാൻ ഒഴിവാക്കുകയാണ്, നീ ഒരിക്കലും എന്നിലേക്ക് നിനക്കൊരു മടക്കല്ല, എന്നിലേക്ക് നിനക്കൊരു മടക്കമില്ല. എന്നിട്ട് പറയാണ് നിന്നിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ, വായിച്ചിട്ടുള്ള ഹത്തയിൽ നിന്നിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അത് തരണ്ടാണെന്ന് ഒരു മോശപ്പെട്ട ഒന്നാണ്, വഹത്തറുക്കി കബീയിൽ നിന്നെ കൊണ്ടുള്ള അപകടം അത് വളരെ വലുതുമാണ് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. യാത്ര ഒരുപാടുണ്ട്, എന്നാൽ വിഭവങ്ങൾ കുറവുമാണെന്ന് അദ്ദേഹം പറയാറുണ്ട്. സഹോദരങ്ങളെ, നാം സ്വയം പരിശോധിക്കണം, ദുനിയാവിനോടുള്ള ഹുബ്ബ് നമ്മുടെ കൽബിൽ എത്രത്തോളം കയറിയിട്ടുണ്ട് എന്നുള്ളത്. ബുദ്ധിയുള്ള ആളുകൾക്ക് അതുണ്ടാവില്ല. ബുദ്ധിയുള്ള ആളുകൾ, പരലോകത്തെ മനസ്സിലാക്കിയിട്ടുള്ള, ബോധ്യപ്പെട്ടിട്ടുള്ള ആളുകൾ, അവരൊരിക്കലും തന്നെ ദുനിയാവിനോട് അതിയായ ഹുബ്ബ് വെച്ച് പുലർത്തില്ല. മുഹമ്മദ് നബി റഹിമഹുള്ള റിയാദുസ് സാലിഹീനിന്റെ മുഖത്തിമയിൽ സലഫുകളിൽ ഉദ്ധരിക്കുന്ന ചില ബൈത്തുകളുണ്ട്. അവർ ദുനിയാവിനെ കുറ്റാലോചിച്ചു കൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അവർ മനസ്സിലാക്കി, ഈ ദുനിയാവ് എന്നുള്ളത് ഒരു ജീവിക്കും, ഒരു ജീവിക്കും സ്ഥിരതാമസത്തിനുള്ള സ്ഥലമല്ല. അവർ ഈ ദുനിയാവിനെ ഒരു കടലായി കണ്ടു, ആർക്കിലും വന്ന കടലായി കണ്ടു. സ്വാലിഹല്ല, അതിനൊരു കപ്പലായിക്കൊണ്ട് സൽക്കർമ്മങ്ങളെയും അവർ കണ്ടു. സൽക്കർമ്മങ്ങളെ അതിനൊരു കപ്പലായി കണ്ട് ഈ ദുനിയാവിൽ ആ സൽക്കർമ്മങ്ങളിൽ ഒഴുകി ജീവിക്കാൻ അവർ തയ്യാറായി. ബുദ്ധിമാന്മാരുടെ അവസ്ഥയാണ്, ഉറ്റാലോചിക്കുന്നവരുടെ അവസ്ഥയാണ്. ഒരു നിമിഷം നമ്മൾ ഓരോ ദിവസത്തിലും ഒരു അഞ്ച് മിനിറ്റ് നേരെ മാറി ആലോചിക്കാൻ നമ്മൾ സമയെടുത്താൽ മതി. ദുനിയാവിന്റെ യാഥാർത്ഥ്യം എന്താണ് നമുക്ക് ബോധ്യപ്പെടും. സഹോദരങ്ങളെ, നമുക്ക് ബോധ്യപ്പെടും. നാം വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി, ഇതുപോലെ വാഹനത്തിൽ യാത്ര ചെയ്ത് എത്രയോ ആളുകൾ അവർ ലക്ഷ്യസ്ഥാനത്തിലെത്താതെ നമ്മുടെ കൈകൊണ്ടല്ല, നമ്മുടെ കൈകൊണ്ടല്ലോ ഇതിപ്പോ പോണത്, നമ്മൾ സുരക്ഷിതരായിട്ട് പോണത്. വേറെ ഏതെങ്കിലും വാഹനം നമ്മിലേക്ക് വന്നിട്ടാണെങ്കിലും നമ്മുടെ മരണമാണ് നിമിഷം നടന്നാൽ എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്നുള്ളത് കുറഞ്ഞ നേരം ഒന്ന് ഉറ്റാലോചിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ദുനിയാവിന്റെ നിരപ്പലത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മെ വഞ്ചിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദുനിയാവിനോടുള്ള ഹുബ്ബ്. സഹോദരങ്ങളെ, നമ്മുടെ കൽബിൽ കയറിയാൽ ഏറ്റവും വലിയ ദുർബലരായിട്ട് നമ്മൾ മാറിപ്പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസ് കാണാം,
നജ ഈ
ഉമ്മത്തിന്റെ ആദ്യത്തെ സമൂഹം വിജയിച്ചത് യഖീൻ കൊണ്ടും സുഹൃദ് കൊണ്ടുമാണ്. അള്ളാഹുവിലും പരലോകത്തിലുമുള്ള ദൃഢമായ വിശ്വാസം കൊണ്ടും ദുനിയാവിനോടുള്ള വിലക്കു കൊണ്ടുമാണ്. സഹാബാക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതേ. സഹാബാക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതേ. ഇന്ന് മനുഷ്യർക്ക് തഷ്ടപ്പെട്ടു പോയ കാര്യമല്ല. ഈ ഉമ്മത്തിൽ അവസാനം നശിക്കാൻ പോകുന്നത് പിശുക്കുകൊണ്ടും ദുനിയാവിനുള്ള പ്രതീക്ഷ കൊണ്ടുമാണ്. പിശുക്കുകൊണ്ടും ദുനിയാവിനുള്ള പ്രതീക്ഷ കൊണ്ടുമായിരിക്കും. ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്റെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, നിങ്ങളാണ് സഹാബാക്കളെക്കാൾ നിസ്കാരവും നോമ്പും എല്ലാം എടുക്കുന്നത്, അവരുകൾ നിങ്ങൾ കുറെ ചെയ്യുന്നുണ്ട്, പക്ഷെ അവരാണ് നിങ്ങളെക്കാൾ ഉത്തമർ എന്ന് പറഞ്ഞു. നിങ്ങളെക്കാൾ ഉത്തമർ അവരാണെന്ന് പറഞ്ഞു. അപ്പോ ഇവർ ചോദിച്ചു, എന്താണ് അതിനുള്ള കാരണം, എന്താണ് അതിനുള്ള കാരണം? അപ്പൊ ഇബ്നു മസ്ഊദ് പറഞ്ഞു, അവരായിരുന്നു ദുനിയാവിനോട് വളരെയധികം വിരക്തി ഉണ്ടായിരുന്നവർ, പരലോകത്തിനോട് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നവരും. അതായത് അമലുകളുടെ വർദ്ധനവ് നടക്കുന്നുണ്ട്, അമലുകളിൽ നമ്മൾ മുന്നേറുന്നുണ്ട്, പക്ഷേ നമ്മുടെ കൽവിൽ ദുനിയാവിനോടുള്ള ബന്ധവും വർദ്ധിച്ചു പോകുന്നു എന്നുള്ളതാണ് അപകടം. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദുനിയാവിനോടുള്ള ബന്ധം നമുക്ക് വർദ്ധിക്കുന്നു, ഇത് എന്നും നിലനിൽക്കാനുള്ള കാര്യമാണെന്നുള്ള കാര്യത്തിൽ പോകുന്നു. അതിനുള്ള ഓരോ വസ്തുക്കളും നഷ്ടപ്പെടുന്നു, നമുക്ക് വേദനിക്കുന്നു. ദുനിയാവ് ലഭിക്കുമ്പോൾ അമിതമായി സന്തോഷം ഉണ്ടാകുന്നു, പിന്നെ എങ്ങനെയാണ് നമുക്ക് ദുനിയാവിനോട് വിരക്തി ഉണ്ടാവുക? ജുഹുദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജുഹുദ് പറഞ്ഞാൽ ഇതിന് പറഞ്ഞ വേഷം ഇരിക്കല് മാത്രമാണ്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ നിറക്കല് മാത്രമാണ്. എന്താ ജുഹുദ്? ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള പോലത്തെ ഹദീസ് ഇമാം അഹമ്മദ് എന്താണ് ചോദിച്ചത്? എന്താണ് ജുഹുദ്? ജുഹുദ് പറഞ്ഞാൽ എന്താ? അദ്ദേഹം പറഞ്ഞു, സൂറത്തുൽ ഹദീദിൽ ആയത്ത് ഓതി കൊടുത്തു, നിങ്ങൾക്ക് ലഭിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ദുഃഖമുണ്ടാകരുത്, അമിതമായ ദുഃഖമുണ്ടാകരുത്, നിങ്ങൾക്ക് ലഭിച്ച കാര്യത്തിനെ കുറിച്ച് അമിതമായ ആഹ്ലാദവും ഉണ്ടാകരുത്. ആ രീതിയിൽ കൽവിനെ പാകപ്പെടുത്തണം. അതാണ് സുഹൃത്തിന്റെ ഏറ്റവും നല്ല അടി, ഏറ്റവും നല്ല അർത്ഥം സുഹൃത്തിന് കൊടുക്കാൻ പറ്റുന്നതല്ല. സഹോദരങ്ങളെ, ദുനിയാവ് നമ്മെ വഞ്ചിപ്പിക്കും, ദുനിയാവിനോടുള്ള ഇഷ്ടം നമ്മെ വഞ്ചിപ്പിക്കും. ഏറ്റവും നല്ല രീതിയിൽ ശേഖ നശീലിച്ചു കൊടുക്കുകയാണ്, ഇന്നെ ഞാൻ കാണുന്നത് ദുനിയാവിനോട് ഉറപ്പുള്ളവരായിട്ടാണ്. മറച്ചു വെക്കപ്പെട്ടുള്ള മണവാക്കി അത് വെളിവായിട്ടില്ല, അതിന്റെ ചതിയും വഞ്ചനയും നിനക്ക് വെളിവായിട്ടില്ല. അത് വെളിവാകുന്ന ദിവസം വരാനുണ്ട്, ഒരു അത് വെളിവാകുന്ന ദിവസം വരാനുണ്ട്. ആ മണവാക്കി എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, എന്നാൽ നിനക്ക് മുമ്പ് ജീവിച്ച ബുദ്ധിമാന്മാർ അതിനൊഴിവാക്കിയിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഖാക് ഇബ്നു സുഫിയാൻ കിലാബി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, യാ ബഖാ, ഏ ബഖാ, മാ തഅലുക്, നിന്റെ ഭക്ഷണം എന്താണെന്ന് ചോദിച്ചു. നീ എന്താണ് ഭക്ഷിക്കാരെന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ റസൂലുള്ളാഹ്, അൽലഹ്മു വല്ലബൻ, ഞാൻ പാലും മാംസമൊക്കെയാണ് ഭക്ഷിക്കാറ്, പാലും മാംസമൊക്കെയാണ് ഭക്ഷിക്കാറ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, പിന്നെ അതെന്തായിക്കാണ് മാറാ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് പിന്നെ അതെന്തായിക്കാ മാറാന്ന് ചോദിച്ചു. അപ്പൊ സഹാബി പറഞ്ഞു, ഇലാമത് ഹലിച്ചു, നിങ്ങൾക്ക് അറിയാലോ അതുപോലെ തന്നെ അത് മാറും. അത് എങ്ങനെയാണ് മാറാതെ അതുപോലെ തന്നെ മാറുന്നത്? പറയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ഉപമയായിട്ട് എടുത്തു പറയുന്നു, മനുഷ്യൻ പുറന്തള്ളുന്ന കാര്യത്തിനോട് ദുനിയാവിനെ. ദുനിയാവിന് ഉപമയായിട്ട് അള്ളാഹു എടുത്തു പറയുന്നത് മനുഷ്യൻ ഭക്ഷിച്ചിട്ട് പുറന്തള്ളുന്ന കാര്യത്തിനോടാണ്. എന്തായാലും ഉദ്ദേശം ഇബ്നു ഖയ്യിം റഹിമഹുള്ള ഈ ഹദീസിനെ വിശദീകരിച്ച് പറയുന്നുണ്ട്, മനുഷ്യൻ ഏറ്റവും കഴിക്കാൻ ആഗ്രഹം തോന്നുന്ന ഭക്ഷണം എന്താ ഭക്ഷണമായിരിക്കും? നല്ല കൊഴുപ്പും നല്ല രുചിയും അതുപോലെയുള്ള ഭക്ഷണങ്ങളായി, അതുപോലെ ഭക്ഷണങ്ങൾ മനുഷ്യന് ഏറ്റവും കഴിക്കാൻ ആഗ്രഹമില്ല. അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അതാണ് ശരീരത്തിന് ഏറ്റവും ദഹിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, മനുഷ്യന്റെ ശരീരത്തിൽ ദഹിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക. അത് പുറന്തള്ളാനും ബുദ്ധിമുട്ടായിരിക്കും, പുറന്തള്ളിയാൽ അതിനായിരിക്കും ഏറ്റവും ക്ലേശമായ ഗന്ധവും അവസ്ഥയൊക്കെ ഉണ്ടാവുക. അങ്ങനെയായിരിക്കും, നമ്മൾ നല്ല കൊഴുപ്പുള്ള കുറെ ഭക്ഷണം കഴിച്ചാൽ നമുക്കറിയാം ഇത് ദഹനമാണ് ബുദ്ധിമുട്ടായിരിക്കും, പുറന്തള്ളിയാലും ക്ലേശമായിരിക്കും, അല്ലാതെ വേറെ എന്തെങ്കിലും പച്ചക്കറി മാത്രം കഴിച്ചാൽ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ എളുപ്പമായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു കാര്യമാണ് ദുനിയാവിനോട് മനുഷ്യനുണ്ടാകുന്ന കൊടുക്കുക. അങ്ങനെ കൊപ്പുണ്ടായി ദുനിയാവ് ഒരുത്തൻ അവന്റെ കൽവിൽ നിറച്ചാൽ അവൻ ഈ ഭക്ഷണം പുറന്തള്ളാൻ അവൻ എത്ര ആഗ്രഹിക്കുമോ അതുപോലെ ദുനിയാവിനോടുള്ള കൊപ്പ് പുറന്തള്ളാൻ മരണസമയത്ത് അവൻ ആഗ്രഹിക്കും. അവന്റെ കൽവിന്ന് തോന്നു പോയി കിട്ടിയിരുന്നെങ്കിൽ ഇതൊന്ന് വയറ്റിന്ന് പോയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കൽബുന്തി ദുരിയാവിനോടുള്ള ഹുബ്ബത്ത് പോയിരുന്നെങ്കിൽ നമുക്ക് ഒതുക്കും. വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും, മ്ലേച്ഛമായ അവസ്ഥയായിരിക്കും. അതാണ് ദുനിയാവിന് നമ്മൾ കൊടുക്കേണ്ട ഒരു ബന്ധമുണ്ട്, അതിനപ്പുറത്തേക്ക് കൊടുക്കരുത്. ഇബ്നു ഖയ്യിം അദ്ദേഹത്തിന്റെ ഉദ്ദത്തു സാബിരീൻ എന്നൊരു കിതാബ് ഉണ്ട്. അതിൽ ദുനിയാവിന്റെ ഇരുപത്തി ചില്ലാന ഉപമകൾ പറയുന്നുണ്ട്. അതിലൊരു ഉപമ എനിക്ക് വളരെയധികം ആ ഇരുപത്തി ചില്ലാന ഉപമകളിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഉപമയാണ്. അദ്ദേഹം ഒരു ഉപമ പറയാണ്, ദുനിയാവിന്റെ ഉപമയായിട്ട് ഓരോ സംഭവങ്ങൾ പറയുന്നു പറയാണ്. ഒരു വ്യക്തി, ഒരു അറിയപ്പെടുന്ന ഒരു വ്യക്തി, സമ്പത്തുള്ള ഒരു വ്യക്തി ഒരു വീട് ഒരുക്കി. ആ വീട് നല്ല രീതിയിൽ അലങ്കരിച്ചിട്ട് അതിലേക്ക് ആളുകളെ ക്ഷണിച്ചു, അതിൽ വന്ന ആളുകളെ ഈ വ്യക്തി ഓരോ സ്ഥലത്ത് ഇരിക്കും. എന്താ ഈ ഇവിടെ ഇരുന്നോ, ഇവിടെ ഇരുന്നോ, ഇവിടെ ഇരുന്നോ പറഞ്ഞിട്ട് ഓരോ സ്ഥലത്ത് ഈ വ്യക്തി ഇരുത്തി. അങ്ങനെ ഈ വ്യക്തിക്ക് ഈ വന്ന ആളുകൾക്ക് ആ യജമാനൻ എന്ത് കൊടുത്തു? ഓരോരുത്തർക്കും ഭക്ഷണത്തിന് ഓരോ ഭക്ഷണം കൊടുത്തു, ഓരോ തലങ്ങളിൽ ഭക്ഷണം കൊടുത്തു, കുടിക്കാൻ വെള്ളം കൊടുത്തു, അങ്ങനെ കുറെ കൊടുത്തു. പിന്നെ ഓരോ ആളുകൾക്കും ചില ആളുകൾക്ക് ജോലിക്കാരായിട്ട് ചില അടിമകളെ വിളിച്ചു കൊടുത്തു, അങ്ങനെ ഓരോ കാര്യങ്ങൾ കൊടുത്തു. എന്നിട്ട് വ്യവസായങ്ങളൊക്കെ പറയാണ്, ആ അതിഥി ബുദ്ധിമാനാണെങ്കിൽ അവരെന്ത് ചിന്തിക്കും? അവരറിയാം ഈ വീട് എന്നുള്ളത് ഞാൻ ഇവിടെ ഒരു അതിഥിയായിട്ട് വന്നതാണ്, ഇവിടെ എനിക്ക് കിട്ടുന്നത് എന്താണോ അത് നല്ല രീതിയിൽ സ്വീകരിച്ച് പോകാനാണ് എനിക്ക് നല്ലതായിട്ടുള്ളത്. ഇവിടെ കിട്ടുന്ന ഈ സാധനങ്ങളോട് എന്റെ കൽബിനോട് എന്തെങ്കിലും ബന്ധം ഉണ്ടായി കഴിഞ്ഞിട്ട് ഇത് എന്റേതാണെന്ന് വിചാരിച്ചത് ഒരു കാര്യമില്ല, എന്തായാലും ഞാൻ ഇവിടുന്ന് പോണം, ഞാൻ അതിഥിയാണ്. അപ്പൊ ഇതിനെ എന്ത് ചെയ്യാം, ഇവിടെ ഞാൻ ഉള്ള നേരം എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഉപയോഗിക്കുക. എവിടെയാണോ ആ വീട്ടിലെ യജമാനെ ഇരുത്തുന്നത് അവിടെ ഇരിക്കുക, യജമാൻ എന്താണോ ചെയ്യുന്നത് അത് തിന്നുക, യജമാൻ എന്താണോ പറയുന്നത് അതനുസരിച്ച് നിൽക്കുക, അതിനനുസരിച്ചാണോ നിൽക്കുക. അങ്ങനെ ചെയ്തൊരുത്തൽ എന്തായിരിക്കും, യജമാനെ ഞങ്ങളോട് യാതൊരു കുഴപ്പമുണ്ടാവില്ല, മാന്യനായി വന്ന് മാന്യനായി ആദ്യത്തെ സ്വീകരിച്ച് മാന്യനായി തിരിച്ചു പോകും. ഈ രണ്ടാമത്തെ ഒരു വ്യക്തി വരികയാണ്, അവൻ കയറി ചെന്നപ്പോ തന്നെ അവൻ വിചാരിച്ചു ഇതൊക്കെ എന്റെ തന്നെയാണ്, ഇനി ഇത് കുഴപ്പമില്ലത് എന്റെ ഞാനിപ്പോ ഇഷ്ടമുള്ളവർക്ക് ഇരിക്കും, ഞാൻ ഈ തമ്മിലെങ്കിലും അവിടെ നിന്ന് പിടിച്ചെടുത്ത് വാങ്ങിക്കില്ല, അത് ഓരോന്നും ചെയ്തിട്ട് തോന്നിയ പോലെ എനിക്കിവിടൊക്കെ എന്ത് ചെയ്യാം, ഇതൊക്കെ എന്റെ എന്നുള്ള നിലയ്ക്ക് ജീവിക്കുക ആ വീട്ടിൽ കയറിയിട്ട്. അപ്പൊ എന്തുമാനം മാന്യനായതുകൊണ്ട് എന്ത് ചെയ്യും, അവന് കുറച്ച് എന്താ വെച്ചാൽ ചെയ്യട്ടെ നോക്കി വെക്കുക, കുറച്ചു കാലം എന്തെങ്കിലും സമയം കൊടുക്കും. അവസാനം ഒരു സമയമായി കഴിഞ്ഞാൽ അവരെ പിടിച്ച് എന്താക്കും, പുറത്താക്കാൻ പറയും. അത് അടിമകളോട് പറയും അവനെ പിടിച്ച് പുറത്താക്കാൻ പറയും. പുറത്താക്കുന്ന സമയത്ത് എന്താ, ഓൻ ഇന്ത്യനാണെന്ന് വിചാരിച്ച സാധനങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, അവിടത്തേക്ക് പോയി വരും, അവിടെ ഒഴിവാക്കേണ്ടി വരും. ആ പുറത്താക്കൽ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ വലിച്ചിട്ട് പുറത്താക്കലും ആവും. ഇതാണ് ദുനിയാവിന്റെ ഉപമ. ഈ കൂടുതൽ വിശദീകരിക്കാതെ മനസ്സിലാക്കുന്ന കാര്യമാണ്, ഈ ദുനിയാവ് അമ്മാ ഉച്ചയാണ് നമുക്ക് ഒരുക്കിയതാണ്. ഇവിടെ ഓരോരുത്തർക്കും അമ്മ ഒരുക്കിയത് അമ്മ കൊടുക്കും. നമുക്ക് കിട്ടിയതിൽ തൃപ്തിപ്പെട്ട് അത് മാന്യമായി ഉപയോഗിച്ചാൽ മാന്യമായി ദുനിയാവൊന്നു പോകാം. അതല്ലാതെ അതിനേക്കാൾ കൂടുതൽ ആഗ്രഹിച്ച് തോന്നിയതുപോലെ ജീവിക്കാനാണെങ്കിൽ ഇവിടെ നിന്നുള്ള പോക്കും അത്ര മോശപ്പെട്ട അവസ്ഥയിലായിരിക്കും. ഇതാണ് ദുനിയാവെന്ന് പറഞ്ഞ 20 ഉപകൾ വേറെയും ഉണ്ട്, നല്ല ഒരു ഉപമകളാണെങ്കിൽ എബ്നു ഖയ്യിം റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ഒരിക്കൽ അബു ദർദ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അദ്ദേഹം ജീവിച്ചിരുന്നത് ദമസ്കസിലാണ്. അവിടെ വീട് പഠിപ്പിച്ചുകൊണ്ടെല്ലാം ദമസ്കസിലായിരുന്നു ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ദമസ്കസിന്റെ മസ്ജിദിന്റെ മുകളിൽ കയറിക്കൊണ്ട് വിളിച്ചു, നിങ്ങൾക്ക് ഉപദേശകനായിട്ടുള്ള, നിങ്ങൾക്ക് ഉപദേശം നൽകുന്ന ഒരു സഹോദരന്റെ വാക്ക് നിങ്ങൾ കേൾക്കില്ലേ, അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കില്ലേ. ഇന്നമൻ കാന ഖബ്ലകും കാനു യജ്മഉന കസീറ, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകൾ ഒരുപാട് സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്, ഒരുപാട് അവർ നേടിയെടുത്തിട്ടുണ്ട്. വയബ്നൂന മസീദ, ഉയർന്ന കെട്ടിടങ്ങൾ അവർ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. വയബ്നൂന ബഈദ, അവരൊരുപാട് പ്രതീക്ഷയുള്ള ദുനിയാവിൽ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അവരൊരുമിച്ചതെല്ലാം നശിച്ചുപോയി, അവരുടെ കെട്ടിടങ്ങൾ തകർന്നുപോയി, അവരുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരു സമയം വരാനുണ്ട്, അങ്ങനെ ഒരു സമയം തീർച്ചയായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വെല്ലുവിളി പറഞ്ഞ ആ മറച്ചു വെക്കപ്പെട്ടിട്ടുള്ള മണവാറ്റിയായിട്ടുള്ള ദുനിയാവിന്റെ വഞ്ചനയും അതിന്റെ ഉറൂറും നമ്മൾ മനസ്സിലാക്കണം, അതിന്റെ ഗൗരവം നമ്മൾ കണക്കിലാക്കണം. ദുനിയാവിന് നമ്മുടെ കൽബിൽ നാം കൊടുക്കാവുന്ന സ്ഥാനമേ കൊടുക്കാൻ പാടുള്ളൂ. അടുത്ത ബൈത്തിൽ അന്നാദു മഹ്മൂദ് പറഞ്ഞു, തനാബുദ്ദഹറ വൈഹത ഫീ റദീഖ് ബിഹാ ഹത്താ ഇദാ മുത്തൻതബത്ത. തനാബുദ്ദഹറ, കാലം മുഴുവൻ നീ ഉറങ്ങുകയാണ്. വൈഹത ഫീ റദീഖ്, എനിക്ക് നാശം ഈ കൂർക്കം വിളിച്ചുകൊണ്ടാണ് നീ ഉറങ്ങുന്നത്. ബിഹാ ഹത്താ, ഏതുവരെയാണത്? ഇതാ വിത്തൻ തബത്ത, മരണപ്പെടുന്ന സമയത്ത്, മരണത്തിന്റെ സമയത്ത് നിനക്ക് ആ ഓർമ്മ, ആ ബോധം തിരിച്ചു കിട്ടും. ആ ബോധം തിരിച്ചു കിട്ടുന്നതാണ് എന്ന് ഇവിടെ ഉദ്ദേശം. ഈ യാഥാർത്ഥ്യങ്ങളെ തൊട്ട് ദുര്യാവിന്റെ ലക്ഷ്യം എന്താണോ ആ യാഥാർത്ഥ്യങ്ങൾ ചിന്തിക്കാതെ റഫ്ലത്തായിക്കൊണ്ട് നീ ഉറക്കത്തിലാണ് എന്നുള്ളത്. ഉറക്കം എന്ന് പറഞ്ഞാൽ അഥവാ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ അവസ്ഥ എന്താണ്? വൈദ്യത്തിൽ തുല്യമാണ്. മരണം എന്ന് പറഞ്ഞത് എന്താണ്? അപ്പൻ ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? മരണത്തിന്റെ സഹോദരനാണ്. ഒരാളെ സ്വർഗാവകാശികളില്ല, ഉറങ്ങുകയില്ല. സഹോദരങ്ങളെ അശ്രദ്ധനായിക്കൊണ്ട് ഈ കാര്യങ്ങളെ കുറിച്ച് ഒന്നും ആലോചിക്കാതെ നമ്മുടെ കൽവ് ഉറക്കത്തിലായിരിക്കുക. അതായത് ആരാണ് ഉപദേശിക്കുന്നത്? നമ്മളോട് ഓരോരുത്തരോടുമുള്ളതാണ്, നീ അതാ നിന്റെ കാലം മൊത്തം അദ്ദേഹത എന്ന് പറഞ്ഞാൽ സമയം, നിന്റെ ജീവിതം മൊത്തം അതാ ഉറക്കത്തിലാണ്. വൈഹക് എന്നുള്ള പദം ഉപയോഗിക്കാറ് അത്തഹദീദ്, ഭയപ്പെടുത്തിക്കൊണ്ട് താക്കീത് ചെയ്യാനാണ് എന്തുപയോഗിക്കുക? വൈഹക് എന്ന് ഉപയോഗിക്കുക. അതുപോലെ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് താക്കീത് മാത്രമാകുമ്പോൾ വൈല്, വൈസ്, വൈബ് എന്നുള്ളതൊക്കെ അറബിയിൽ ഉപയോഗിക്കാറുണ്ട്. വൈഹക് അവര് ഭയപ്പെടുത്തുകയാണ്, താക്കീത് ചെയ്യാണ്. നിനക്ക് നാശം, നീ ശ്രദ്ധിക്കുന്നില്ലേ, നീ എണീക്കുന്നില്ലേ, അങ്ങേയറ്റം ഗാഢനിദ്ര, ഊർജ്ജം വലിച്ചുകൊണ്ടിട്ടുള്ള ഉറക്കത്തിനായിക്കൊണ്ട് നീ അശ്രദ്ധമായിക്കൊണ്ടിരിക്കുകയാണ്. ഏതുവരെയാണ് നീ ഇങ്ങനെ ഉറങ്ങുക? മരണപ്പെടുന്ന സമയത്ത് നീ അത് തിരിച്ചു ഓർമ്മിച്ച് എഴുന്നേൽക്കുന്നതാണ്. അതായത് നമുക്കറിയാം, സത്യത്തിൽ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ ഒരു സ്വപ്നം പോലെയാണ്. ഇതിന്റെ യാഥാർത്ഥ്യം എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉറക്കത്തിൽ നിന്ന് നാം എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് അപ്പോഴാണ്. നമ്മുടെ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതം ഒരു സ്വപ്നം പോലെ വിചാരിക്കുക. മരണം എന്ന് പറഞ്ഞാൽ ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് പോലെയാണ്. അതാണ് യാഥാർത്ഥ്യം. മരണം എന്നുള്ളത് പലപ്പോഴും നമ്മൾ ഒരു അവസാനമായി കാണാറുണ്ട്. ഒരു മുഖ്മിനെ, യഥാർത്ഥ മുഖ്മിനെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ അതാണ് തുടക്കം. അവനാ തുടക്കത്തിന് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്, ആ തുടക്കത്തിന് ശേഷമുള്ളതിന് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. അപ്പൊ ഈ പിന്നെ കവി ഓർമ്മപ്പെടുത്തുകയാണ് ഊർക്കം വലിച്ച് നിന്റെ ജീവിതത്തിൽ അശ്രദ്ധമായി ഉറങ്ങുന്ന അവസ്ഥയിലാണ് നീ ഉള്ളത്. ബിഹാഹറ്റ ഏതുവരെയാണ് ഈ ഉറക്കം നിനക്കുണ്ടാവുക? മരണം നിന്നിലേക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ നീ ഓർമ്മയുള്ളവനാവും. പറഞ്ഞില്ലേ, നീ അശ്രദ്ധയിലാണ്. സിനിമ നടിക്കുന്നതിലും ദുനിയാവിന്റെ വിഷയങ്ങളിലും ഒഴുകിയിട്ട് ആളുകൾ അശ്രദ്ധയിലാണ്. എപ്പോഴാണ് ബോധം വരിക? മരണപ്പെടുന്ന സമയത്ത് അവനെ ബോധം തിരിച്ചു കിട്ടും. എന്തിനാണ് ഞാൻ ജീവിച്ചത് എന്നുള്ള ബോധം അവന് തിരിച്ചു കിട്ടുന്ന അവസ്ഥ മരണത്തിന്റെ സമയത്തായിരിക്കും. അവരിൽ ഒരാളിലേക്ക് മരണം വന്നെത്തിക്കഴിഞ്ഞാൽ, ഇതിനെ കുറിച്ചൊന്നും ആലോചിക്കാതെ അശ്രദ്ധമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളിലേക്ക് മരണം വന്നെത്തിക്കഴിഞ്ഞാൽ അവർ പറയുന്ന ആദ്യത്തെ വാക്കെന്താണോ, അവർക്ക് ആ ബോധം വന്നിട്ട് റബ്ബുൽ ജിഹൂൽ, ഞങ്ങളത് മടക്കണം, ഞങ്ങൾ ദുനിയാവിലേക്കൊന്ന് മടക്കണം, എന്നെ ഒന്ന് മടക്കണം റബ്ബേ എന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ആ വ്യക്തി പറയും, ലഅല്ലി അഅ്മലു സാലിഹൻ ഫീമാ തറക്തു, ഞാൻ ചെയ്യാതെ പോയ ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്, ഞാൻ രാത്രി നിസ്കാരം ഉണ്ടായിരുന്നു ഞാൻ നിർവഹിച്ചില്ല, പല ചിഹ്നത്തായ നോമ്പുകൾ ഉണ്ടായിരുന്നു, നിർബന്ധമായ കർമ്മങ്ങൾ ഉണ്ടായിരുന്നു, അങ്ങനെ ചെയ്യേണ്ട ഒരുപാട് കർമ്മങ്ങളുണ്ട്, എല്ലാ സൽക്കർമ്മങ്ങളും, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യാനുണ്ടായിരുന്നു, അയൽവാസികൾക്ക് നന്മ ചെയ്യാനുണ്ടായിരുന്നു, അതിഥിയെ സൽക്കരിക്കാനുണ്ടായിരുന്നു, സത്യം പറയാനുണ്ടായിരുന്നു, അങ്ങനെയുള്ള ഇബാദത്തുകളിലെ സൽക്കർമ്മങ്ങൾ എന്തെല്ലാം ഇനങ്ങളുണ്ടോ അതെല്ലാം ചെയ്യാനുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല, എനിക്കത് ചെയ്യാൻ തന്നെ മടക്കണം. അതാണ് ഓർമ്മപ്പെടുത്തൽ. അതാണ് യഥാർത്ഥത്തിൽ തന്റെ ബോധം തിരിച്ചു കിട്ടുന്ന അവസ്ഥ എന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥയായിരിക്കും, ആ ഒരു അവസ്ഥയായിരിക്കും. അപ്പൊ സഹോദരങ്ങളെ, നാം പറയുന്നത് അശ്രദ്ധമായിട്ടുള്ള നമുക്ക് നഷ്ടം സംഭവിക്കുന്ന ഒരു ഉറക്കത്തിലേക്ക് നമ്മൾ ഒരിക്കലും വീട് പോകരുത്. നാം തിരിച്ചു വരണം. അടുത്ത വയസ്സിൽ എല്ലാ മക്കളോട് പറയണം, അതിന്റെ തന്നെ തുടർച്ചയായിട്ട് ഏതുവരെയാണ്, എത്ര കാലമാണ് നീ ശരീരം അകപ്പെടുക? എത്ര കാലമാണ് ഈ ശരീരം അകപ്പെടുക? നമ്മൾ ആലോചിച്ച് വെക്കണം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ആലോചിക്കണം. നമ്മൾ ചെയ്യുന്ന തിന്മകൾ അത് ആളുകൾ അറിയുന്നില്ല എന്നതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന തെമ്മാടിച്ചരങ്ങൾ ആളുകൾ അറിയുന്നില്ല കൊണ്ട്, നമ്മൾ ഒഴിവാക്കുന്ന സൽക്കർമ്മങ്ങൾ ആളുകൾ അറിയുന്നില്ല കൊണ്ട് നമ്മൾ ആളുകളൊന്നും മാന്യരായി ജീവിച്ചൊന്നൊരു കാര്യമില്ല. എത്ര കാലം നമ്മൾ വഞ്ചനയിൽ അകപ്പെടുക? എത്ര കാലമാണ് ഈ ശരീരം നമ്മൾ അകപ്പെടുക? എത്ര കാലം? ശേഷം ചോദിക്കുകയാണ്, എന്നിട്ട് പറയാണ് എപ്പോഴാണ് നീ മടങ്ങുക? റാവി എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നീ മടങ്ങുക? ഇതിന് എപ്പോഴാണ് നീ മടങ്ങുക? അൻഹ വഹറ്റ, ഇപ്പോൾ. ഈ ശരീര വഞ്ചനയിലും ദുരിയാളിനോടുള്ള ഹുബ്ബിലും മരണത്തെ കുറിച്ചുള്ള മറവിയിലും സൽക്കർമ്മങ്ങൾ ഒഴിവാക്കിയും പാപങ്ങൾ ചെയ്തിട്ടും നന്മയിൽ മുന്നേറാതെയും ഈ തിന്മയിലും പാപങ്ങളിലുമായി അകപ്പെട്ട് നീ എത്ര കാലമാണ് ജീവിക്കുക? എപ്പോഴാണ് നീ തിരിച്ചു മടങ്ങുക? സഹോദരങ്ങൾ, നമുക്ക് മുന്നേറാനുണ്ട്, നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. നമ്മൾ അറിയാത്ത എത്രയോ അഴിമുകളുണ്ട്, നമ്മൾ ചെയ്യാത്ത എത്രയോ സൽക്കർമ്മങ്ങളുണ്ട്, നമ്മൾ പറയാത്ത എത്രയോ ദുഃഖങ്ങളുണ്ട്, നമ്മൾ പഠിക്കാത്ത എത്രയോ ദ്വാരങ്ങളുണ്ട്. എത്ര അള്ളാഹു സുബ്ഹാനഹുവതആലയെ കുറിച്ച് നമ്മൾ അറിയാനുണ്ട്, എത്ര സുന്നത്തുകൾ നമ്മൾ അറിയാനുണ്ട്. നമ്മൾ ദുനിയാവിന്റെ വിഷയങ്ങളിൽ മാത്രം മുഴുകിപ്പോകുന്നത് എത്ര കാലം? അതാണ് ചോദ്യം. എത്ര കാലം നീ ഇങ്ങനെ പോകും? എത്ര കാലം നീ ഇങ്ങനെ പോകും? ഓരോരുത്തരും അവനവനോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. നമ്മൾ ആദ്യം പറഞ്ഞ 5 വയസ്സ്